വളരെ സ്പെസിഫിക് ആയിട്ട് കുടുംബജീവിതത്തിലെ വളരെ ഇഷ്യൂകൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ജനറലായ നമ്മളുടെ എഴുതി കാണിച്ചിരിക്കുന്നത് പോലെ നമ്മളെ കുറിച്ചുള്ള ദൈവോദ്ദേശത്തെ കുറിച്ച് വളരെ ജനറലായ ചില കാര്യങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവെക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ഒരു മനുഷ്യന് ദൈവത്തെ ബഹുമാനിക്കാൻ ഉള്ള ഒരു വഴി ദൈവത്തിന് അവനെക്കുറിച്ച് വ്യക്തിപരമായ ഉദ്ദേശമുണ്ടെന്ന് അവൻ ഗൗരവപൂർവ്വം അംഗീകരിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് ദൈവത്തെ ബഹുമാനിക്കാനായിട്ട് കഴിയും. ഞാൻ എന്ന് പറയുന്ന എന്റെ ഈ ജീവിതം, ഈ ജീവിതത്തിന്റെ പിന്നിൽ ഇത്രയും യുണീക്കായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജീവിതം, ഈ ജീവിതം ഇപ്പോൾ ഈ സമയം വരെ ഈ ഭൂമിയിൽ പരിപാലിക്കപ്പെട്ടിരിക്കുന്നതിന്റെ പിന്നിൽ ഉദ്ദേശമുണ്ട് എന്ന് ഒരുവൻ ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നത് അവന്റെ ദൈവത്തെ അവൻ ബഹുമാനിക്കുന്നതിന് തുല്യ. എന്റെ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം സ്വാഭാവികമായി സംഭവിച്ചതാണെന്നും സമയം വന്നപ്പോൾ എല്ലാവരുടെ തീരുമാനമെടുത്ത് എനിക്കൊരു വിവാഹം, എനിക്കൊരു കുടുംബം ഒരുക്കി തന്നു എന്നും അങ്ങനെ ഞങ്ങൾ അബദ്ധവശാൽ ഇങ്ങനെ മുന്നോട്ട് പോയി, ഞങ്ങൾക്ക് മക്കളുണ്ടായി, ഞങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നു എന്ന നിലയിൽ ഈ കാര്യങ്ങളെ സ്വാഭാവികമായി കാണുന്ന ഒരു കൂട്ടരുണ്ട്. എന്നാൽ നിങ്ങളുടെ ജീവിതം അർത്ഥവത്തായി തീരുന്നത് ഈ കാര്യങ്ങളെയെല്ലാം നിങ്ങൾ സ്വാഭാവികമായിട്ടല്ല കാണുന്നത്. നിങ്ങൾക്ക് മാത്രം നിങ്ങളുടെ ഹൃദയത്തിൽ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയും ഈ സംവിധാനങ്ങളുടെ പിന്നിൽ, ഈ സ്ത്രീ എന്റെ ജീവിതത്തിൽ വന്നതിന് പിന്നിൽ, ഈ പുരുഷൻ എന്റെ ജീവിതത്തിൽ വന്നതിന് പിന്നിൽ, ഈ തരത്തിലുള്ള മക്കൾ എനിക്ക് ജനിക്കപ്പെട്ടതിന് പിന്നിൽ, ഞാൻ ഇപ്പോൾ പാർക്കുന്ന എന്റെ ജീവിത സാഹചര്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് നിർവഹിക്കാൻ ഒരു വ്യക്തിപരമായ യുണീക്കായ ഒരു ദൈവോദ്ദേശം ഉണ്ട് എന്ന് തിരിച്ചറിയുന്നതാണ് വിജയം. നിങ്ങൾ നിങ്ങളോട് പറയാം, ജീവിതം നഷ്ടമാകുന്നത് മരിക്കുമ്പോഴല്ല, ജീവിതം നഷ്ടമാകുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ. എന്നെക്കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് വെച്ച് തന്നെ ജീവിതം അവന് നഷ്ടമാകും. സാധാരണഗതി ഒരു മനുഷ്യനെ ശവക്കത്തിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ജീവിതം നഷ്ടമായി എന്ന് നാം ചിന്തിക്കുന്നത്. പക്ഷെ വേദപുസ്തകത്തിൽ ഒരുവന് ജീവിതം നഷ്ടമാകുന്നത് അവൻ അവന്റെ ജീവിതത്തെ ദൈവോദ്ദേശങ്ങളിൽ കണ്ടെത്താൻ കഴിയാതെ ഒരു ബയോളജിക്കൽ എക്സിസ്റ്റൻസ് മാത്രമായി ജീവിക്കുമ്പോൾ തന്നെ അവന്റെ ജീവിതം അവന് നഷ്ടമാവും. കാലുകളുണ്ട്, കൈകളുണ്ട്, വീടുണ്ട്, ജോലിയുണ്ട്, സമ്പത്തുണ്ട്, പക്ഷെ നഷ്ടപ്പെട്ട ഒരു ജീവിതവുമായിട്ടാണ് അവൻ ജീവിക്കുന്നത്. കാരണം അവന്റെ ജീവിതത്തിൽ അവൻ ഉദ്ദേശമില്ല. ആ ഉദ്ദേശം ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് ക്രിസ്തുവിലൂടെ മാത്രമാണ്. ഒത്തിരി കുടുംബജീവിതത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു യേശു ക്രിസ്തുവിനായി ജീവിക്കുക എന്ന ലക്ഷ്യത്തോടെ ജീവിക്കുമ്പോൾ മാത്രമേ കുടുംബജീവിതം മെച്ചപ്പെടുത്തുള്ളൂ. നമുക്ക് ഇങ്ങനെ കമ്പാർട്ട്മെന്റലൈസ് ആയിട്ട് സ്നേഹിക്കണം, താഴണം, വിനയപ്പെടണം, നറീഷ് ചെയ്യണം, ചെറീഷ് ചെയ്യണം എന്ന് ഒത്തിരി നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരും വീട്ടിൽ ചെന്ന ശേഷം നറീഷ് ചെയ്യാനും ചെറീഷ് ചെയ്യാനും ഒക്കെ ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് യേശുവിന് വേണ്ടി ഒരു കുടുംബം ജീവിക്കാൻ ആ ഉദ്ദേശത്തിലേക്ക് വരുന്നതിലൂടെ മാത്രമേ മറ്റെല്ലാ കാര്യങ്ങൾക്കും ആ സ്ഥാനത്ത് നിൽക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഒരിക്കൽ ഒരു അപ്പൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഒരു വീടിന്റെ പടം കളർ ചെയ്തുകൊണ്ടിരിക്കുന്ന മകനെ കണ്ട് അപ്പന് ദേഷ്യമുണ്ട്. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ എന്ന് ചോദിച്ച് ആ പടം പല കഷ്ണങ്ങളായിട്ട് വലിച്ചു കീറി ആ മനുഷ്യൻ. ആ പടം ഒരു വീടിന്റെ പടമായിരുന്നു. ആ വീടിന്റെ മുമ്പിൽ ഒരു തെങ്ങുണ്ട്, ഒരു കാളവണ്ടിയുണ്ട്, കിണറുണ്ട്, അമ്മ പാത്രം കഴുകുന്നു, അപ്പൻ പശുവിന് പുല്ലു കൊടുക്കുന്നു. ഇങ്ങനെയുള്ളൊരു വീടിന്റെ പടം കീറി ആ കഷ്ണങ്ങളെല്ലാം ചിന്നഭിന്നമാക്കിയ ശേഷം അപ്പൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അപ്പൻ കണ്ട ഒരു അത്ഭുത വായിച്ച ടേപ്പെല്ലാം ഒട്ടിച്ച് ആ പടം വീണ്ടും അതുപോലെ തന്നെ അവനാക്കിയിട്ട് അവന് വീണ്ടും പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അപ്പന് ഭയങ്കര അത്ഭുതം തോന്നി. ഞാൻ ഇത്രയും പീസ് പീസായിട്ട് കീറിയ ഈ പടം നീ എങ്ങനെയാണ് വീണ്ടും ഉന്നിപ്പിച്ചത്? അവൻ പറഞ്ഞു, അപ്പച്ച വളരെ ഈസിയാ, അതിന്റെ പുറകിൽ ഒരു മനുഷ്യന്റെ പടം ഉണ്ടായിരുന്നു, പുള്ളിയുടെ പടം നീ ശരിയാക്കിയപ്പോൾ വീടിന്റെ പടം ശരിയായി. ഇത് നമുക്ക് അന്വർത്ഥമാണ്. നമ്മുടെ എല്ലാ ഭവനത്തെയും ശരിയാക്കാൻ നമ്മൾ ഒരിടത്ത് കിടന്ന് മഞ്ഞ് പിടിച്ചിട്ട് കാര്യമില്ല, പഴയുള്ളവർ കാര്യമില്ല. നിങ്ങളും കണ്ടെത്തിയ ഒരു സത്യവാദ, പുറകിൽ യേശു ശരിയായി വരുമ്പോൾ ശരിയായി വരുന്നതാണ് കുടുംബം. എന്റെ ജീവിതത്തിൽ എവിടെയാണ് എനിക്ക് യേശുവിനെ നഷ്ടമായത് എന്നത് കണ്ടെത്തി ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ കൂട്ടായ്മയും സ്നേഹവും ജീവിക്കുന്നതിന്റെ കോസ് അവരുമായി തീരുമ്പോൾ ആ കാളവണ്ടിയും ആ കണറും ആ വീടും ആ പരിസരവും എല്ലാം അവിടെ വന്നു ചേരുകയാണ്. യെസ്, ഇവിടെ ബ്രദർ പറഞ്ഞപ്പോൾ നരച്ച തലമുടിയുള്ളവരെ കുറിച്ച് പറഞ്ഞു. ഞാനും അത് മനസ്സിൽ കണ്ടാണ് വന്നത്. എന്തെയും വലിയൊരു ആഗ്രഹമായിരുന്നു അവർക്കൊരു ക്യാമ്പ് കാണുന്നുള്ളത്. എന്തെയും പ്രത്യേകമായ ഒരു ആഗ്രഹമായിരുന്നു. എല്ലാ ഫോക്കസും ടീനേജിനാണ്, എല്ലാ ഫോക്കസും യൂത്തിനാണ്. നമ്മൾ 50 വയസ്സുകാരെയൊക്കെ എന്താ പറഞ്ഞിരിക്കുന്നത്, എഴുതിത്തള്ളി ഇട്ടിരിക്കുക. അവർക്ക് പൊങ്ങാനുള്ള സാധ്യതയില്ല എന്ന് വിശ്വസിക്കുക. ഞാൻ ഇങ്ങനെ വേദോത്സവത്തിൽ ഒത്തിരി പ്രത്യേകം, ഞാൻ ഈ കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തപ്പെട്ടത് ചില സയന്റിസ്റ്റുകളുടെ സായാഹ്ന വേളകളിലായിരുന്നു, വാർദ്ധക്യ വേളകളിലായിരുന്നു. ഓക്കെ, അതിന്റെ ലിസ്റ്റല്ല നമുക്കിവിടെ പറയേണ്ടത്. വേദോത്സവത്തിലേക്ക് വരാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, വേദോത്സവത്തിലെ ഭക്തന്മാരെല്ലാം ക്രിയാത്മകമായിരുന്നു അവസാനം വരെ. നമ്മുടെ ഇന്നത്തെ പോലെയല്ല, 55-ാമത്തെ ദിവസം റിട്ടയർ ആയ ശേഷം പിന്നെ 55 വയസ്സ് വിട്ട് കൊളസ്ട്രോളിനും പ്രഷറിനും ഷുഗറിനും എല്ലാം ഗുളിക കഴിച്ച ശേഷം ഇടയ്ക്കിടയ്ക്ക് ECG ഒക്കെ എടുത്ത് എക്കോ ടെസ്റ്റും ഒക്കെ നടത്തി അങ്ങനെ ഒരു 35 വർഷം ജീവിച്ച് അവസാനം കോഴമ്പേരി വെച്ച് എവിടെയെങ്കിലും ഉരുണ്ടു വീണ് അങ്ങനെ അങ്ങ് നിത്യതയിൽ ചേരുന്നവരെല്ലാവരും അവരല്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, കർത്താവിനോട് കൂടെ നടന്നവരെല്ലാം അവസാനം വരെ ക്രിയാത്മകമായി ജീവിച്ചവരാ. അവരുടെ ജീവിതത്തിൽ വളരെ അർത്ഥമുണ്ടായിരുന്നു. 85-ാമത്തെ വയസ്സിൽ ആ കാലയെ പറയുന്നത്, ഇത് ഈ മല ദൈവ അവകാശമായിട്ട് നിങ്ങൾക്ക് തന്ന എന്ന മോനോടല്ല പറഞ്ഞേ, അവനെന്നാ ഇനി ക്ലെയിം ചെയ്തിട്ട് ഞാൻ പോയി കിടന്നുറങ്ങാം, അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചോളാമെന്നല്ല. കാലേബ് തന്നെയാണ് തന്റെ വാർദ്ധക്യത്തിൽ ഈ അവകാശത്തെ സംബന്ധിച്ച് ബോധവാനായി അവന്റെ ഹൃദയം അവന് ടീണ്ടായിരുന്നു. അത് പിള്ളേർക്കും കൈവിടുകയല്ലായിരുന്നു, എടാ നീയെങ്കിലും പോയി രക്ഷപ്പെട എന്നല്ല അവര് പറഞ്ഞത്, അവരാണ് ആ കാര്യത്തിന് വേണ്ടി മുമ്പ് നിന്നു. പ്രിയരെ, 70 വയസ്സുള്ള പിതാവിനോടും മാതാവിനോടും ഞാൻ പറയട്ടെ, 12 വയസ്സുള്ള നിങ്ങളുടെ കുഞ്ഞിനെ ക്യാമ്പിന് പറഞ്ഞു വിടുന്ന അതേ ഇന്റൻസിറ്റി ആത്മീയകാര്യങ്ങളിൽ നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. അതാ കാലേബ് നമ്മളെ കാണിക്കുന്നു. മോനെയല്ല മല പിടിക്കാനായിട്ട് പറഞ്ഞു വിടണ്ടേ, കാലേബ് തന്നെ അതിനായിട്ട് പോയി. മോശയെ കുറിച്ച് പറഞ്ഞത് അവന്റെ വാർദ്ധക്യത്തിലും അവന്റെ കണ്ണ് മങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ വായിക്കുന്നത്. ഹന്നയെ കുറിച്ച് നാം വായിക്കുന്നത് 84-ാമത്തെ വയസ്സ് അല്ലെ, 84 വയസ്സ് ആ സഹോദരി വിധവയായിരുന്നു. 84 വർഷം 7 വർഷം ഭർത്താവിനോടൊപ്പം ജീവിച്ചു, 91 വയസ്സ്. ഇനി വിവാഹം കഴിക്കുന്നതിന് മുമ്പത്തുള്ള വർഷം കൂടെ കൂട്ടിയാൽ 100ൽ പരം വർഷത്തോളം ജീവിച്ചിരുന്ന ആ പ്രായമുള്ള അമ്മച്ചിയെ കുറിച്ച് പറയുന്നത് എന്താ പറയുന്നത്, അവൾ രാവും പകലും യഹോവയുടെ ആലയത്തിൽ ഉപദേശിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് അവൾ ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്ന അവരെയുള്ള എല്ലാവരോടും ആ അമ്മച്ചി ആ ദേവാലയത്തിൽ ചെന്ന് കർത്താവിനെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് പുറകിൽ കൊഴുമ്പൊക്കെ വെച്ചിരിക്കുന്ന അമ്മച്ചിമാരെ, അപ്പച്ചമാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ക്രിയാത്മകമായ ഒരു ജീവിതം ജീവിച്ച് മരിക്കുവാനുള്ള ഒരു പുതിയ തുടക്കത്തിനായിട്ടാണ് നിങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾക്കത് സാധ്യമാണ്, കർത്താവിൽ സാധ്യമാണ്. കഴിഞ്ഞ നമ്മുടെ ഫാമിലി ക്യാമ്പിൽ ഇവിടെ നിന്ന് ജോസ് ബ്രദർ പറഞ്ഞ വാക്യം ഞാൻ രണ്ടാമത് ആവർത്തിച്ചിട്ടുണ്ട്, യേശുവിന്റെ രക്തം ഉള്ളിടത്തോളം കാലം ഏത് മനുഷ്യനും ഒരു പുതിയ തുടക്കമുണ്ട്. ഹല്ലേലൂയ. രക്തത്തിന്റെ വിലയറിഞ്ഞത് സഭ മാത്രമാണ്, യേശുവിന്റെ രക്തത്തിന്റെ വില അറിയാവുന്നത് സഭയ്ക്ക് മാത്രമാണ്. വീണ്ടെടുപ്പ് വില ഈ ലോകത്തിൽ യുണൈറ്റഡ് നേഷൻ അറിയത്തില്ല, ഈ ലോകത്തിൽ ഒരു സ്ഥാപനത്തിനും യേശുവിന്റെ രക്തത്തിന്റെ വില അറിയത്തില്ല. രക്തത്തിന്റെ വില അറിഞ്ഞത് നമ്മൾ അറിയുള്ളവർ, സഭ അറിഞ്ഞു. നാഥന്റെ രക്തത്തിന്റെ വില അറിഞ്ഞത് സഭയാണ്. ഈ ലോകത്തിലെ സ്വർണം മുഴുവനും വെള്ളി മുഴുവനും ചെമ്പ് മുഴുവനും ഉരുക്കി ഉരുട്ടി ദൈവത്തിന് മുമ്പിൽ വെച്ചാലും വീതി ദൈവം പറയും ഇത് എന്റെ വീണ്ടെടുപ്പ് വിലയായി തീരുന്നില്ല. പുത്രന്റെ രക്തം കെട്ടപ്പോഴാണ് ദൈവത്തിന് വീണ്ടെടുപ്പ് വിലയായി അത് മാറിയത്. ആ യേശുവിന്റെ രക്തത്തിന്റെ വിലയറിഞ്ഞ സഭയ്ക്ക് രക്തം സജീവമായിരിക്കുന്നിടത്തോളം ക്രിസ്തുവിൽ ഒരു പുതുക്കമുള്ളവനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അവരുടെയൊക്കെ ഹൃദയം ടീണ്ടായിരുന്നു. നമ്മൾ അതിന്റെ മുകളിൽ വായിക്കുന്ന ഒരു ശിമയോനെ കുറിച്ച് വായിക്കുന്നുണ്ട്. അവനും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിനായി കാത്തിരുന്നു. അങ്ങനെ അവന്റെ ഹൃദയം ടീണ്ടായിരുന്നത് കൊണ്ടാണ് അവനെ ജീവിച്ചിരുന്നപ്പോൾ യേശുവിനെ തന്റെ കൈകളിൽ എടുത്ത് വാഴ്ത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി മരിക്കാൻ ഇടയായത്. അവൻ സമാധാനത്തോടെ മരിച്ചു. അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു മരിച്ചു സമാധാനത്തോടെ. നിങ്ങൾക്ക് അങ്ങനെ ഒരു മരണം ആവശ്യമാണോ? സമാധാനത്തോടെയുള്ള മരണം, സമാധാനത്തോടെയുള്ള ഒരു മരണം. പ്രിയ മാതാപിതാക്കളെ, സമാധാനത്തോടെ മരിക്കണമെങ്കിൽ നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് വേണ്ടി ട്യൂണ്ടായിരിക്കണം. ശിമോൻ അവന്റെ ഹൃദയം എല്ലാ ദിവസവും ആലയത്തിൽ വരുമ്പോൾ അവന്റെ മനസ്സ് ട്യൂണ്ടായിരുന്നു, ഹൃദയം ദൈവീകാരികൾ ട്യൂണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടും ഇപ്പോൾ നിങ്ങൾ വടക്കേ ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ ബെല്ലാരിയിലേക്കോ അല്ലെങ്കിൽ ആഫ്രിക്കയിലേക്കോ ഒന്നും നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു ചുവട് വെക്കാൻ കഴിയത്തില്ലായിരിക്കാം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ഈ ബലഹീന ശരീരത്തിലും ഹൃദയം ട്യൂണ്ടായിട്ടിരുന്നാൽ നിങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി സജീവമായി പ്രവർത്തിക്കാൻ കഴിയും. പ്രശ്നം എന്താണെന്നറിയോ, ചലിക്കുന്ന കാലിൽ ചലിക്കാത്ത മനസ്സുമായിട്ടാ പലരിയിരിക്കുന്നു. ചലിക്കുന്ന കാലുകൾ മുകളിൽ ഒരു ചലിക്കാത്ത മനസ്സാ. ഇനി ഞങ്ങളെ കൊണ്ട് മുമ്പാണ് അവരുടെ പറയുന്നത്, ഞങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, ഞങ്ങൾക്കോ അത് പറ്റിയില്ല, നിങ്ങളുടെ പിള്ളേരെങ്കിലും അല്ല. ഹൃദയം ട്യൂണ്ടായിട്ടിരുന്നാൽ നിനക്ക് 91-ാമത്തെ വയസ്സിലും യേശുക്രിസ്തുവിനെ കുറിച്ച് സാക്ഷിക്കാം. അതാ ഹന്ന പറയുന്നത്, ഹൃദയം ദൈവത്തിന് വേണ്ടി ട്യൂണ്ടായിട്ടിരുന്നാ മതി, നീ മരിക്കുന്നതിന് മുമ്പ് യേശുവിനെ കൈപിടിച്ച് ഉയർത്തി അനേകരുടെ മുമ്പിൽ അവനെ വാഴ്ത്താനുള്ള അവസരമുണ്ട്, അവസരമുണ്ട്. യെശയ്യാവിന്റെ യെശയ്യാവ് കാണുന്ന ദർശനത്തിൽ യെശയ്യാവ് ദൈവത്തെ കുറിച്ച് കാണുന്ന ദർശനമുണ്ട്. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പ് ആലയം മുഴുവൻ നിറച്ചു. അവനാ ഭൂമിയുള്ള കാഴ്ച ആലയത്തിൽ വന്ന് കാണുമ്പോൾ അതിനപ്പുറത്ത് ദൈവത്തിന്റെ വേദനയാണ് അവനെ അധികം ചലഞ്ച് ചെയ്യുന്നത്. നമുക്കെപ്പോഴും ദൈവത്തിന്റെ തേജസ്സായിരിക്കാം ചലഞ്ച് ചെയ്യുന്നത്. പക്ഷെ ആ തേജസ്സിനെയും കണ്ട് അവൻ അവരെ നീങ്ങുകയില്ല. യെശയ്യാവ് കേട്ട ശബ്ദം എന്താ? ആരാ ഞാൻ അയക്കേണ്ടു, ആർ എനിക്ക് വേണ്ടി പോകും? അതൊരു കോമണായ ശബ്ദമായിരുന്നു, പ്രിയമുള്ളവർ, ആർക്ക് വേണമെങ്കിലും ഏറ്റെടുക്കാവുന്ന ശബ്ദമായിരുന്നു. യെശയ്യാവിന്റെ ഹൃദയം ട്യൂണ്ടായിരുന്നതുകൊണ്ട് അവൻ ആ ശബ്ദം ഏറ്റെടുത്തു. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ ദിവസങ്ങളിൽ നിങ്ങൾ മനസ്സിലൊന്ന് ട്യൂണ്ടാകണം. പ്രായമുള്ളവർ, നിങ്ങളുടെ ഹൃദയത്തിൽ ആത്മീയ കാര്യത്തിന് വേണ്ടി ഒന്ന് ട്യൂണ്ടാകണം. എനിക്കിനിയും കർത്താവിനെ സേവിക്കാൻ കഴിയും, എനിക്കിനി അർത്ഥവത്തായി ഞങ്ങൾക്ക് കുടുംബമായി കർത്താവിനെ ബഹുമാനിക്കാൻ കഴിയും. എന്റെ ഈ ജീവിതം കൊണ്ട്, ഈ ജീവിതം ഒരു സ്പെസിഫിക്കായി ദൈവത്തിന്റെ ഹൃദയപ്രകാരം ഞങ്ങൾ കുടുംബമായിട്ടാണ് ഇവിടെ ആയിരിക്കുന്നതെന്നുള്ള ആ വലിയ ഉദ്ദേശത്തിന് വേണ്ടി മനസ്സ് ട്യൂൺ ചെയ്യപ്പെടുക. യെശയ്യാവിനോട് ദൈവം പറഞ്ഞില്ല നീ പോണെന്ന്, പക്ഷെ അവൻ ട്യൂൺ ചെയ്യപ്പെട്ടിരുന്നത് കൊണ്ട് ഏറ്റെടുത്തു. നിങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള സഭയിൽ പല പ്രാവശ്യം നിക്കോദിമോസിൽ യോസഫിനോടും ദൈവം പറഞ്ഞില്ല മരിക്കുമ്പോൾ എന്റെ ശരീരത്തിൽ ഇത്ര ഇത്ര രാത്രി സാധനങ്ങൾ നീ കൊണ്ട് വെച്ചേക്കണമെന്ന് പറഞ്ഞില്ല. അവർ മനസ്സിൽ ട്യൂണ്ടായിരുന്നു. ഹൃദയത്തിൽ അവർ യേശുവിനെ സംബന്ധിച്ചു, അവന്റെ മരണം സംബന്ധിച്ചു, അവന്റെ ഉയർത്തെഴുന്നേൽപ്പ് സംബന്ധിച്ചു ഒക്കെ ന്യായപ്രമാണത്തിൽ നിന്നും ശിഷ്യന്മാരെക്കാളും കൂടുതൽ വായിച്ച് അവർ പ്രിപ്പേർഡായിരുന്നു. അവർ ട്യൂണ്ടായിരുന്നതുകൊണ്ട് കൂടെ നടന്നവർക്ക് പലർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യം തക്ക സമയത്ത് യോസഫും നിക്കോദിമോസും വളരെ മനോഹരമായി ചെയ്യുന്നത് കാണും. ഒരുപക്ഷെ പ്രിപ്പയർഡ് ആയിരിക്കുന്ന പല സഹോദരന്മാർക്കും ചെയ്യാൻ കഴിയാത്തത് അൺപ്രിപ്പയർഡ് ആയിരിക്കുന്ന ഒരു കുടുംബത്തിന് ചെയ്യാൻ കഴിയും. എവിടെ പോയി പത്രോസ്? എവിടെ പോയി യോഹന്നാൻ? എവിടെ പോയി അന്ത്രോസ്? ആരുമില്ലായിരുന്നു ആ സമയത്ത് യേശുവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ. ആ പർട്ടിക്കുലർ മൊമെന്റിൽ കർത്താവിനോടുള്ള ഡിവോഷൻ കാണിച്ചത് നിക്കോദിമോസ് ആയിരുന്നു, യോസഫ് ആയിരുന്നു. കാരണം ആരുമറിയാതെ പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും പരോക്ഷമായി ഹൃദയം ദൈവത്താൽ ട്യൂണ്ടായിട്ടിരുന്നു. ദൈവത്തിന് വേണ്ടിയുള്ള ചിന്തകൾ അവരുടെ ഉള്ളിലുണ്ടായി. ബി അവൈലബിൾ ഫോർ ഗോഡ്. നിങ്ങളെ ആർട്ടിക്കൾ വായിച്ചിട്ടുണ്ട്, ഒരു മനുഷ്യൻ ഒരു കടയിൽ പോയി വിലകൂടി ഒരു ടാപ്പ് വാങ്ങിച്ചു, സ്റ്റീൽ ടാപ്പ്. അത് വാങ്ങിച്ചിട്ട് തന്റെ വീടിന്റെ വാഷ് ബേസിനിൽ കൊണ്ട് അത് ഫിറ്റ് ചെയ്തു. അത് വിലകൂടിയ ടാപ്പായിരുന്നു. ഈ ടാപ്പിന്റെ ഒത്തിരി മനസ്സിലെ ചിന്തകളാണ് ഈ കഥയ്ക്കകത്ത് പറയുന്നത്. ഈ ടാപ്പിന്റെ വലിയൊരു ആഗ്രഹം, എന്റെ യജമാനും ഈ ടാപ്പ് തുറന്ന ശേഷം ഈ ടാപ്പിലൂടെ വരുന്ന വെള്ളം കൊണ്ട് യജമാനും കുടിക്കുകയും മുഖം കഴുകുകയും ചെയ്യുന്ന ആ നല്ല സന്ദർഭത്തിനായിട്ട് ഇങ്ങനെ ടാപ്പ് കാത്തിരിക്കുക. എല്ലാ ദിവസവും യജമാനും തന്നെ ഉപയോഗിക്കുന്നതും തന്നിലൂടെ ആശ്വാസം പ്രാപിക്കുന്നതും ആഗ്രഹിച്ച് കുതിച്ച് ഇരിക്കുമ്പോൾ യജമാനും ഏറിയ നാളോളം ഈ ടാപ്പ് തുറക്കുകയോ ചെയ്തിട്ടില്ല, ടാപ്പിലെ വെള്ളം ഒരിക്കൽ പോലും ഉപയോഗിക്കുകയും ചെയ്തിട്ടില്ല. അപ്പൊ ഇതിന്റെ മനസ്സിൽ ഭയങ്കര വേദന, ഒത്തിരി ദുഃഖം. എന്നെ ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് തിരിച്ചിട്ട് എന്നിലൂടെ വരുന്ന വെള്ളം കൊണ്ട് എന്റെ യജമാനോട് ഒരു ആശ്വാസം കിട്ടുകയാണെങ്കിൽ ധന്യനായി ഞാൻ. ഒരു പ്രാവശ്യം പല്ല് തേച്ച് വന്ന വഴിക്ക് ടാപ്പ് തുറക്കാനിട്ട് ഒരുങ്ങിയപ്പോൾ ഒരു ഫോൺ കോൾ വന്നു, അങ്ങനെ അങ്ങ് തിരിച്ചു പോയി. അന്നും ഈ ടാപ്പ് തുറന്ന് ആ ടാപ്പിലെ വെള്ളം കൊണ്ട് യജമാനോട് പ്രയോജനമുണ്ടായി. അപ്പൊ ഈ വീട്ടിൽ ഇത്രയും നിലകൊടുത്ത് വാങ്ങിയ ശേഷം താൻ ഒരു അപ്രയോജന വൃത്തനാണ് എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം ടാപ്പ് ധൈര്യത്തോടെ യജമാനോട് ചോദിച്ചു, ഇത്രയും നിലകൊടുത്ത് നീ എന്നെ വാങ്ങിച്ചു, നീ ഒരിക്കൽ പോലും എന്നെ ഒന്ന് തുറന്ന് എന്നിൽ നിന്നും വെള്ളമെടുത്ത് നീ ഒന്ന് കുടിക്കുകയോ ആശ്വസിക്കുകയോ ചെയ്തില്ലല്ലോ. ഞാൻ മുഖാന്തരം നിനക്കൊരു ആനന്ദം ലഭിച്ചില്ലല്ലോ. അപ്പൊ യജമാനൻ പറഞ്ഞ ഉത്തരം വ്യത്യസ്തമായിരുന്നു. യജമാനൻ പറഞ്ഞത്, നീ ഒരിക്കൽ പോലും എന്റെ കയ്യാൽ ഉപയോഗിക്കപ്പെട്ടില്ല എങ്കിലും ഞാൻ ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമ്പോൾ എനിക്ക് വളരെ ഉറപ്പുണ്ട്, ഈ ടാപ്പിന്റെ അകത്തു മുഴുവൻ വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്, ഞാൻ ഏത് സമയത്ത് എന്ന് തിരിച്ചാലും നിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ ബോധ്യമാണ് ഞാനും നീയും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനം. എന്നോട് പറയട്ടെ, നിങ്ങളുടെ ഈ 45 വയസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള ഈ ജീവിതം ഇതെവിടെ കൊണ്ട് ഉരുട്ടിപ്പിടിച്ച് നിർത്തുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അവൈലബിൾ ആയിരിക്കുക, തുണ്ടായിരിക്കുക. പ്രാർത്ഥനയിൽ നിങ്ങളുടെ ഹൃദയം തുണ്ടായിരിക്കുക, ആരാധനയിൽ നിങ്ങളുടെ ഹൃദയം തുണ്ടായിരിക്കുക. സുവിശേഷത്തെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക കൂടെ, കർത്താവേ ഈ ജീവിതം കൊണ്ട്, ഈ ജീവിതം കൊണ്ട്. എനിക്ക് ആ കൊരിന്ത്യലേഖനത്തിൽ 16 അധ്യായം വായിച്ചപ്പോൾ ആ വാക്യം എന്നെ വളരെ ഇഷ്ടപ്പെട്ടു. പൗലോസ് വന്ദനം ചെയ്യുമ്പോൾ, പ്രത്യേകം വന്ദനം ചെയ്യുമ്പോൾ റൂഫസിന്റെ അമ്മയെ കുറിച്ച് വന്ദനം ചെയ്യുന്നത് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. 16:13 റോമാലേഖനം. എന്റെ അമ്മയായ റൂഫസിന്റെ അമ്മയ്ക്കും വന്ദനം. അതൊരു വിചിത്ര വന്ദനം അല്ലേ? റൂഫസിന്റെ അമ്മ ആരുടെ അമ്മയും കൂടെയാ? എന്റെ അമ്മയും കൂടെ. റൂഫസിന്റെ അമ്മയുടെ പ്രായം എത്രയാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ റൂഫസിന്റെ വീട്ടിൽ സുവിശേഷതയോടുള്ള ബന്ധത്തിൽ പോയപ്പോഴൊക്കെ റൂഫസിന്റെ അമ്മച്ചി ഒരു പ്രത്യേക അമ്മച്ചിയായിരുന്നു. ഈ പണ്ടൊക്കെ നിങ്ങൾക്ക് കേരളത്തിലൊക്കെ ചെന്നാൽ വണ്ടം വീട്ട് അമ്മാമ എന്നൊക്കെ പറഞ്ഞ് പണ്ട് നാട്ടിലൊക്കെ ഒരു അമ്മാമമാരുണ്ടായിരുന്നു, അമ്മച്ചിമാരുണ്ടായിരുന്നു. സുവിശേഷത്തെ പ്രതി ജീവിച്ചവർ, രക്ഷവിളമ്പ് കൊടുത്തവർ, സാക്ഷ്യം പറഞ്ഞവർ, കഷ്ടപ്പെട്ടവർ. അപ്പൊ റൂഫസിന്റെ അമ്മച്ചി പതിവായി മാത്രം ഇരുന്ന ഒരമ്മച്ചി അല്ലായിരുന്നു. റൂഫസിന്റെ അമ്മച്ചിയെ കുറിച്ച് പൗലോസ് പറയുന്നത് എന്റെ അമ്മയായ അല്ലെ, എങ്ങനെയല്ലേ, കർത്താവിൽ പ്രസിദ്ധനായ റൂഫസിനെ എനിക്ക് അമ്മയായ അവന്റെ അമ്മയും, എനിക്ക് അമ്മയായ അവന്റെ അമ്മ. ദൈവത്തിന്റെ വേലയിൽ പ്രിയമാതാക്കളെ നിങ്ങൾക്ക് അങ്ങനെ ഒരു റോളുണ്ട്. നിങ്ങളോട് പറയട്ടെ, അത് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളെ കുറിച്ച് അങ്ങനെ പറയണം. ചില പിതാക്കന്മാരെ കണ്ടിട്ട് ചില അപ്പോസ്തലന്മാർക്ക് അങ്ങനെ പറയാൻ കഴിയണം, എന്റെ അപ്പനും കൂടിയായ ഇന്നാരുടെ അപ്പൻ. അങ്ങനെ ജീവിച്ചവരൊക്കെയാണ് കർത്താവിൽ ഭക്തന്മാരായി ജീവിച്ചത്. അവരുടെ എല്ലാ വാർദ്ധക്യം ക്രിയാത്മകമായിട്ട് തന്നെയാണ് അവർ ചെയ്തത്, ജീവിച്ചു തീർന്നത്. അതിന്റെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു ഏൽപ്പിക്കാം. ദൈവോദ്ദേശം നമ്മുടെ ജീവിതത്തിൽ കുറച്ചും കൂടെ സ്പെസിഫിക് ആണ് എന്നറിയാൻ 1 കൊരിന്ത്യർ 3:22-23 വാക്യം നമ്മളിത് വായിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഫാമിലി ക്യാമ്പിനെ വായിച്ചോ എന്ന് എനിക്കറിയില്ല, എങ്കിലും അത് വായിച്ച് കേൾപ്പിക്കാൻ എനിക്ക് ആഗ്രഹം.
കേഫാവോ, ലോകമോ, ജീവനോ, മരണമോ, ഇപ്പോ ഉള്ളതോ, വരാനുള്ളതോ, സകലവും നിങ്ങൾക്കുള്ളത്.
ശ്രദ്ധിക്കൂ, ആ പറഞ്ഞ ലിസ്റ്റിനകത്ത് കുറെ ലിസ്റ്റുകൾ പറഞ്ഞിട്ടില്ല. അതിന്റെ അകത്ത് നിങ്ങളുടെ കാറും വീടും പുരയിടവും പിള്ളേരും കൂടെ ചേർക്കണം. നിങ്ങൾ ഇതെല്ലാം ആർക്കാ? ആർക്കാ പറഞ്ഞു? നമുക്കാ. കേഫാവിനെ നമുക്ക് തന്നു, അപ്പല്ലോസിനെ നമുക്ക് തന്നു. തന്ന ലിസ്റ്റിന്റെ അകത്ത് പല കാര്യങ്ങളുണ്ട്. അതെല്ലാം ആർക്കുള്ളതാ?
നമുക്കുള്ളതാ.
നിങ്ങൾക്കൊരു കാറുണ്ടെങ്കിൽ ഉപയോഗിച്ചോളൂ, നിങ്ങൾക്കുള്ളതാ. നിങ്ങൾക്കൊരു മക്കളുണ്ടെങ്കിൽ ഉപയോഗിച്ചോളൂ, അത് നിനക്കുള്ളതാ. പക്ഷെ അത് എന്തിനു വേണ്ടിയാണ് നിനക്കുള്ളതായി തീരുന്നതെന്നുള്ളതാണ് അടുത്ത വാക്യം.
നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ.
നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ എന്ന സത്യത്തിലേക്ക് വരാൻ വേണ്ടിയാ നിങ്ങൾക്ക് ഇപ്പോൾ പലതും തന്നിരിക്കുന്നത്. മനസ്സിലായി? നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ എന്ന ആത്യന്തിക ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിന് തന്നതാ ഇപ്പോൾ തന്നിരിക്കുന്ന പലതും എന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ കുടുംബവും വിശ്വസിക്കണം. നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ വളരെ ഡെഫിനറ്റ് ആയിട്ടുള്ളവർ. ഒരൊറ്റ കുടുംബം പോലും വീണ്ടും ജനിക്കപ്പെട്ട ശേഷം ദൈവോദ്ദേശത്തിനായിട്ടല്ലാതെ നമ്മുടെ സഭയിലായിട്ടില്ല. വളരെ ക്ലിയറാ. ചിലർ അത് പ്രാർത്ഥനയിലൂടെയും ഹൃദയം ട്യൂൺ ചെയ്തും വില കൊടുത്തും അവരെ കുറിച്ചുള്ള ദൈവീകതം തിരിച്ചറിയുന്നു. വേറെ ചിലർ വെറുതെ യോഗത്തിന് വന്ന് പാട്ടുപാടി തിരിച്ചു പോകുന്നു. അവരെ കുറിച്ചുള്ള വിലയേറിയ ദൈവഹിതം തിരിച്ചറിയാതെ പോകുന്നു. നിങ്ങൾക്ക് ഈ ദൈവഹിതത്തിലേക്ക് കടന്നു വരാം, ഈ ദൈവിക ഉദ്ദേശത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാം. നിങ്ങൾക്കും ശിമയോനെ പോലെ മരിക്കുന്നതിന് മുമ്പ് സമാധാനത്തോടെ യേശുവിനെ ഉയർത്തിപ്പിടിച്ചുയർത്തിയ ശേഷം മരിക്കാം. എങ്ങനെ? നിങ്ങളുടെ ഹൃദയം ഈ കാര്യങ്ങളാൽ ട്യൂൺ ചെയ്യപ്പെടണം. മാർത്തയും മറിയും ഒരു വീട്ടിലാണ് ജീവിച്ചത്, പക്ഷെ മറിയ എപ്പോഴും യേശു വീട്ടിൽ വരുമ്പോൾ കൂടെ ഇരുന്നത് കൊണ്ട് അവളുടെ ഹൃദയം എപ്പോഴും യേശുവിന് വേണ്ടി എങ്ങനെയായിരുന്നു? ഒരുക്കപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഒരു ദോഷം കൊണ്ടൊന്നും അല്ല പ്രിയമുള്ളവരെ, യേശുവിനെ നിങ്ങൾക്ക് അങ്ങനെ തൈലം പൊട്ടിക്കുന്നു അങ്ങനെ സേവിക്കാൻ പറ്റത്തില്ല. പക്ഷെ പലപ്പോഴായിട്ട് യേശുവിനോടൊപ്പമുള്ള ദിവോഷനാണ് ഒരു വലിയ തൈലം പൊട്ടിക്കലായിട്ട് മാറിയത്. ഒരു സർവീസും ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്നതല്ല. ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന കൊച്ചു കൊച്ചു അവസരങ്ങളിൽ കർത്താവിനോട് നിങ്ങൾ കാണിക്കുന്ന ഡിവോഷനാണ് ഒരു വലിയ ഭരണിയായി പൊട്ടിക്കപ്പെടുന്ന ഒരു സർവീസായി മാറുന്നത്. അങ്ങനെ നിങ്ങൾക്കുള്ള അവസരങ്ങളെ നിങ്ങൾ ഉപയോഗിക്കണം. എനിക്കിപ്പോഴും അറിയാം, ആന്ധ്രായിലുള്ള ഒരു ദൈവദാസൻ 90-ാമത്തെ വയസ്സിൽ 90 വയസ്സ് വരെ കർത്താവിന്റെ വേല ചെയ്ത് 90-ാമത്തെ വയസ്സിൽ കണ്ണു മങ്ങി വീട്ടിൽ വാർദ്ധക്യത്തിൽ ഇരിക്കുമ്പോഴും അദ്ദേഹം തന്നെ മോനോട് പറഞ്ഞത്, നീ ദേവി ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് എന്നെ കസേരയുടെ എടുത്ത് പൊക്കി വീടിന്റെ ഫ്രണ്ടിലെ ഗേറ്റിന്റെ അവിടെ കൊണ്ട് വെച്ചോ മതി, പിന്നെ ഞാൻ നിന്നെ ഉപദ്രവിക്കത്തില്ല. എന്തിനാണെന്നറിയോ? വഴിയെ പോകുന്നവർക്കൊക്കെ
മാറ്റി കൊടുക്കാനായിട്ട്.
നിങ്ങളൊരു നിങ്ങൾക്കൊരു സുപ്രഭാതത്തിലൊന്നും കർത്താവിനെ സേവിക്കാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾക്ക് കൊച്ചു കൊച്ചു ഡിവോഷൻസ് കർത്താവ് തന്നിട്ടുണ്ട് നമ്മുടെ സഭയോടുള്ള ബന്ധത്തിൽ. അതിനെ നിങ്ങൾ ട്യൂണ്ടാവുക. അതിനെ നിങ്ങൾ ട്യൂണ്ടാവുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഹൃദയത്തിൽ ഉത്സാഹങ്ങൾ വർദ്ധിക്കും. കുടുംബമായിട്ട് നിങ്ങൾ തൊട്ടടുത്ത വീട്ടിൽ പോയി സുവിശേഷം പറയാൻ ഒരു ശ്രമം നടത്തൂ, 10 പേരോട് പറയാനുള്ള ഉത്സാഹം നിങ്ങളുടെ ഹൃദയത്തിൽ വർദ്ധിക്കും. ഞാൻ സുവിശേഷങ്ങളെ കുറിച്ചല്ല പറഞ്ഞു വരുന്നത്, എങ്കിലും ഞാൻ പറയാം, പറയാതിരിക്കുന്നിടത്തോളം കാലം ഇത്രയും ബന്ധിക്കപ്പെട്ടു പോവുകയും പറയുന്നിടത്തോളം കാലം ഇത്രയും തുറവി ഉണ്ടാവുകയും ചെയ്യുന്ന വേറൊരു കാര്യമില്ല. ശരിയാണോ? നിങ്ങൾ എങ്ങനെ വാ തുറക്കാതിരുന്നോ അതിനനുസരിച്ച് വായിൽ പൂട്ടുവരും കർത്താവിനോടുള്ള ബന്ധത്തിൽ നിങ്ങൾ അവനെ സാക്ഷീകരിക്കുന്നില്ലെങ്കിൽ. കുടുംബമായി പോവുക. എനിക്ക് വൈഫിൽ അറിയാവുന്നൊരു കുടുംബമുണ്ട്. അവരെങ്ങനെയാണ് ഇത് ചെയ്തു എന്നുള്ളത് എന്നെ എനിക്കറിയില്ല. അത് ദൈവമാണ് അവരെ വിരിക്കേണ്ടത്. പക്ഷെ അവരുടെ ജീവിതത്തിന്റെ അവസാനം വരെ അവർ രണ്ടുപേരും രാവിലെ ട്രാക്ക് എടുത്തു പോകും. അദ്ദേഹത്തിന് പാർക്കിൻസൺ എന്ന് പറയുന്ന ഒരു രോഗ അസുഖമുള്ളയാളാണ്, കൈവരച്ചുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ ഭാര്യയും ഭർത്താവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ ശേഷം എല്ലാ വീടുകളിലും കാണാനില്ലാതെ സുവിശേഷം പറഞ്ഞു. ഞാനും അവരോടൊപ്പം ഹൃദയ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അവർക്ക് സുവിശേഷം പറയാൻ അറിയത്തില്ല. ശരിക്കും പറയുന്നത് കേട്ടാൽ അവരെ ആര് വേണേലും ചെരിപ്പൂരി അടിക്കും, അതുപോലെ അവർ പറയുന്നത്. പക്ഷെ അവരുടെ ഹൃദയം ആ കാര്യത്തിൽ ട്യൂണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ആ മറിയെ പോലെ കൊച്ചു ഡിവോഷനുകളിൽ നിങ്ങളുടെ ഹൃദയത്തെ വെക്കൂ. നിറക്കും. നിങ്ങൾ സാവധാനം തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്, തുടർമാനമായി നിങ്ങളുടെ ഹൃദയത്തിൽ എണ്ണ നിറഞ്ഞ് വരും. നിറഞ്ഞു വന്ന ശേഷം നിങ്ങൾ കാണും 65-ാമത്തെ വയസ്സിലും നിങ്ങൾക്ക് സകല മനുഷ്യന് നിങ്ങളെ കുറ്റമിരിക്കുമ്പോഴും സകല മനുഷ്യന്റെ മുമ്പിൽ യേശുവിന് വേണ്ടി പൊട്ടിച്ചൊടിക്കാൻ കുറെ തൈലം ഈ ചെറിയ ചെറിയ ഡിവോഷനിലൂടെ നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് നിറച്ചു വരും. അപ്പൊ സകലതും നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് അവനെ കെട്ടിപ്പിടിക്കുകയല്ല വേണ്ടേ. നിങ്ങൾ അവന് എന്ന പർപ്പസിന് വേണ്ടിയാ ഇന്ന് സകലതും. ഒരു വാക്യം കൂടെ വായിക്കാം ഇതിനോടുള്ള മതിൽ കൊലോസ്യ ലേഖനം 1:16.
സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു.
ഇതൊരു പൊതുപ്രസ്താവനയായിട്ട് എടുക്കരുത്. സകലതും ആർക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടു? അവനായി. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുടുംബവും ഈ ഭൂമിയിൽ ആർക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടു? അവനായിട്ട് മാത്രം സൃഷ്ടിക്കപ്പെട്ടു. ആ
അടുത്തത്, അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു.
സകലതും അവനായി സൃഷ്ടിക്കപ്പെട്ടു.
അവൻ മുഖാന്തരം അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു.
അവൻ മുഖാന്തരവും അവനായിട്ടും. ഞാൻ ഈ രണ്ട് വാക്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. ഒന്ന്, സകലതും നിങ്ങൾക്ക്, നിങ്ങൾ
കർത്താവിന്.
രണ്ട്, അവൻ മുഖാന്തരം സകലതും സൃഷ്ടിക്കപ്പെട്ടു, സകലതും അവനായിട്ട് സൃഷ്ടിക്കപ്പെട്ടു, അവനായിട്ട് മാത്രം സൃഷ്ടിക്കപ്പെട്ടു. ഇത് ഗൗരവത്തോടെ നിങ്ങൾ കാണണം. നമ്മള് രാവിലെ ഉൽപ്പത്തി പുസ്തകവും സഹോദരനോട് വായിച്ചു തുടങ്ങി. അവിടെ നമ്മള് ഒന്നാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, ദൈവം അവരെ ആദിയിൽ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ച ശേഷം അവരെ എന്ത് ചെയ്തു എന്നൊരു വാക്യം അവിടെ പർട്ടിക്കുലർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതൊന്ന് വായിക്കാം. ഒന്നാം അധ്യായം ഇരുപത്തെട്ടാമത്തെ, 27-28 ഉൽപ്പത്തി പുസ്തകം. ശ്രദ്ധിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. അപ്പൊ ഭാര്യ ഭർത്താക്കന്മാർ രണ്ടുപേരും കൂടെ ചേർന്നാണ് ദൈവത്തിന്റെ സ്വരൂപത്തെ റിഫ്ലക്ട് ചെയ്യുന്നത്. കാരണം ആണും പെണ്ണുമായിട്ടാണ് സൃഷ്ടിച്ചത്. അതാണ് സഹോദരൻ നമ്മളുടെ രാവിലെ പറഞ്ഞത്. രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിന്ന് ദൈവത്തിന്റെ വേറ് വെളിപ്പെടുത്തുക ലോകത്തിൽ. ആണും പെണ്ണുമായി സൃഷ്ടിച്ചാണ് ഒരുമിച്ച്. പക്ഷെ അടുത്ത വാക്യമാണ് എന്നെ സ്പർശിച്ചത്. അടുത്തതെന്താ ദൈവം അവരെ ചെയ്തത്? ദൈവം അവരെ അനുഗ്രഹിച്ചു. അവരെ രണ്ടുപേരെ തന്റെ മുമ്പിൽ നിർത്തിയിട്ട് ദൈവം തന്റെ കൈവച്ച് അവരെ രണ്ടുപേരെ അനുഗ്രഹിച്ചു. എന്തിനാ അവരെ അനുഗ്രഹിച്ചത്? കാറ് വാങ്ങിക്കാനാണ് അവരെ അനുഗ്രഹിച്ചത്? വീട് വെക്കാനാണ് അവരെ അനുഗ്രഹിച്ചത്? എന്തിനാ അനുഗ്രഹിച്ചത്? അവരെ അവരുടെ മക്കളെല്ലാം എഞ്ചിനീയർ ആകാൻ വേണ്ടിയാണോ? അല്ല, തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച ശേഷം തന്റെ മുമ്പിൽ നിർത്തിയിട്ട് സ്വർഗത്തിലെ ദൈവം ഈ പുരുഷനെയും സ്ത്രീയെയും അനുഗ്രഹിച്ചപ്പോൾ ദൈവത്തിന്റെ മനസ്സിൽ ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു, ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു. ആ സ്വപ്നമാണ് താഴെയിരിക്കുന്നത്, ഈ ഭൂമിയിൽ വാഴുവാനും ഈ ഭൂമിയിലുള്ള സകലത്തെയും ഭരിക്കുവാനും അതിന്റെ മുകളിൽ ദൈവത്തിന്റെ മുദ്ര, കർത്തൃത്വം തങ്ങളുടെ സ്വരൂപത്തിലൂടെ, തങ്ങളിൽ തങ്ങൾ ദൈവത്തെ പ്രതിനിധീകരിക്കുന്നതിലൂടെ ദൈവിക അധികാരം ഭൂമിയിൽ എക്സർസൈസ് ചെയ്യാനായിട്ട് ദൈവം അവരെ രണ്ടുപേരെ അനുഗ്രഹിച്ചു. ദൈവത്തിന്റെ പർപ്പസ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ ഭാര്യയും ഭർത്താവിനെയും ദൈവം ഒരുമിച്ച് അനുഗ്രഹിച്ചിരിക്കുന്നത് എന്തിനാണല്ലോ? നല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു, നല്ല കുട്ടപ്പന്മാര് പിള്ളേർ വളർന്നു വന്നിട്ട് അവന്മാരെ കൊണ്ട് നല്ല ജോലിയൊക്കെ എടുത്ത് അവന്മാർ 10 കാശ് ഉണ്ടാക്കിയ ശേഷം വേണം ആ അതായിരുന്നു സാറേ എന്ന് പറഞ്ഞ. അല്ല, നിങ്ങളെ രണ്ടുപേരെയും അനുഗ്രഹിച്ചത് നിങ്ങളിലൂടെ അവന്റെ സ്വപ്നം പൂർത്തീകരിക്കപ്പെടണം. എന്റെ പൊന്ന് പ്രിയമുള്ളവരെ, വീണുപോയ ഒരു ലോകത്തിന്റെ ക്രമത്തിലാണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്നത്. നിങ്ങളിപ്പോ ഈ കാണുന്ന ഭൗതിക ലോകം മാത്രമാണ് ദൈവം സൃഷ്ടിച്ചത്. ഇതിനെ ഭരിക്കുന്ന മറ്റൊരു ലോകം, വീണുപോയ ലോകത്തിന്റെ ക്രമവും ആശയവും അതിന്റെ ഘടനയുമാണ്. ഇരുട്ടിന്റെ അകത്ത് എന്തുമാത്രം വെളിച്ചമുണ്ടോ അത്രയും വെളിച്ചേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ലോകത്തിൽ. ഇത് വീണുപോയ ലോകം. ഇവിടുത്തെ ആശയഗതികൾ വീണുപോയതാണ്, ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം വീണുപോയതാണ്, ഇവിടുത്തെ തത്വസമൂഹതകളെല്ലാം വീണുപോയ ലോകത്തിന്റെ ഭാഗമാണ്. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും വെളിച്ചമുണ്ടെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ ഇരുട്ടില്ലാത്ത വെളിച്ചം മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ലോകത്ത് കാണുന്ന പല കാര്യങ്ങളുടെയും വെളിച്ചത്തിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ റീസെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ഒരു ജീവിതകാലം മുഴുവൻ ഒരു കാറില്ലാതെ ജീവിച്ചാൽ ഒന്നും സംഭവിക്കത്തില്ല. ഒരു ജീവിതകാലം മുഴുവനും ഒരു വാടക വീട്ടിൽ ജീവിച്ചതുകൊണ്ട് ഒന്നും സംഭവിക്കത്തില്ല. ജീവിതം നീ പഠിക്കേണ്ടത് യേശു ക്രിസ്തുവിൽ നിന്ന്. ജീവിതം പഠിക്കേണ്ടത് വീണുപോയ ഈ ലോകത്തിന്റെ ശേഷിപ്പിൽ നിന്നല്ല, അതിന്റെ ക്രമത്തിൽ നിന്നല്ല ജീവിതം പഠിക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ ജീവിതം പഠിച്ചാൽ സാധാരണക്കാരൻ കരയുന്ന കാര്യത്തിന് നിങ്ങൾ കയറി കരയത്തില്ല, സാധാരണക്കാരൻ ചിരിക്കുന്ന കാര്യത്തിന് നിങ്ങൾ കയറി ചിരിക്കത്തുമില്ല. അവൻ ചിരിക്കുന്ന കാര്യത്തിന് നീ കരയുകയും അവൻ കരയുന്ന കാര്യത്തിന് നീ ചിരിക്കുകയും ചെയ്യുന്ന ദൈവരാജ്യത്തിന്റെ തത്വങ്ങളും ജീവിക്കുന്ന ഒരു വീണ്ടെടുക്കപ്പെട്ട ദൈവവേദനായിരിക്കും നീ. ഹല്ലേലൂയ. എല്ലാരും കരയുന്ന എന്തിനാ? 98 പ്രതീക്ഷിച്ചത് ബ്രദറെ, 95 കിട്ടിയത്. എന്തിനാ ഈ കരച്ചിൽ? 98 പ്രതീക്ഷിച്ചു എന്ന ഒറ്റ കാരണത്താൽ ഇപ്പോൾ കരയുക. ഇച്ചിരി ആദ്യത്തെ പറയണമെന്നുണ്ട്, പക്ഷെ അത് ഇച്ചിരി ബുദ്ധിമുട്ടായി തരും, ഞാനത് പറയുന്നു. ഞാൻ 98 പ്രതീക്ഷിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് 95 ദുഃഖിക്കുന്ന മാതാപിതാക്കളുണ്ട്. ഹല്ലേലൂയ്യ. നിങ്ങൾ നിങ്ങൾ എന്താ വിചാരിക്കും? നിങ്ങളെ രണ്ടുപേരും കൂടെ അനുഗ്രഹിച്ചത് എന്തിനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു? സാധാരണക്കാരുടെ ദുഃഖം നിങ്ങളുടെ ദുഃഖമായി തീർന്നോ?
ആയി.
എല്ലാവർക്കും ഉണ്ട് പറഞ്ഞു, എനിക്ക് മാത്രമില്ല.
ഒരു കഥ പറയാം. ഒരു കപ്പല് ദ്വീപിലിടിച്ച് നിൽക്കുക, അതിന്റെ ആ മണൽത്തിട്ടയിൽ കപ്പലാടി ഉലഞ്ഞു നിൽക്കുക, രക്ഷപ്പെടാൻ വഴിയില്ല. ഈ അവരുടെ മുമ്പിൽ ഒരു വഴിയുള്ളൂ, കപ്പലിൽ നിന്ന് ചാടി മുട്ടത്തോളം വെള്ളത്തോളം നടന്ന് ദ്വീപിൽ അറിയാൻ പ്രാപിക്കുക. ശിഷ്ടകാലം, ഇന്നത്തെ കാലമല്ലായിരുന്നു അന്നത്തെ കാലം. അപ്പൊ അവരൊരു കാര്യം ചെയ്തു, കപ്പലിന്റെ അകത്തുള്ള വിലപിടിച്ച സാധനങ്ങളെല്ലാം ഓരോരുത്തരും എടുത്ത് ഏതായാലും ദ്വീപിലോട്ട് പോവുക. അപ്പം ഓരോരുത്തരും കപ്പലിന്റെ അകത്തുനിന്ന് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുത്തു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വിലപിടിപ്പുള്ള സാധനമാണ് നമ്മുടെ ജീവിതത്തിന്റെ എപ്പോഴും മോഹം. ഇതിന് നമ്മളെ ജീവിതത്തെ നയിക്കാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ചെമ്പ് പാത്രം കിടന്നാലും സ്വർണ്ണപാത്രം നമ്മൾ എടുക്കത്തു. അപ്പൊ അവര് കിട്ടിയവരെല്ലാം സ്വർണ്ണപാത്രം എടുത്തു, കുറച്ചുപേര് ചെമ്പ് പാത്രം എടുത്തു, വേറെ ചിലര് അതിന്റെ അകത്ത് കിടക്കുന്ന ടി വി ഇളക്കി സ്കൂട്ടറൊക്കെ സ്ക്രൂഡ്രൈവറൊക്കെ ഒരു ടി വി എടുത്തുകൊണ്ടുപോയി. പലർക്കും പല സാധനം കിട്ടി, സാധനം കിട്ടിയതിന്റെ ലിസ്റ്റ് വരാൻ പറ്റത്തില്ല. ഓരോരുത്തർക്കും ഓരോന്നാ കിട്ടി, ചിലർക്ക് അതിന്റെ പല ലൊക്കേഷനാ കിട്ടി. അങ്ങനെ ഇവർ കപ്പലിൽ നിന്ന് ചാടി ദ്വീപിലെത്തി. പക്ഷെ ഒരു സംഭവം ഉണ്ടാവും, ദ്വീപിൽ മനുഷ്യവാസമില്ല. ജീവിതകാലം മുഴുവൻ അവർ ദ്വീപിൽ തന്നെ ജീവിക്കണം. അത് സ്വർണ്ണപാത്രം കിട്ടിയതിന്റെ അവസ്ഥ എന്ന് ഓർത്ത്, സ്വർണത്തിന് എവിടെയാ വിലയുള്ളത്? എപ്പോഴാ വിലയുള്ളത്? ഞാൻ വിശ്വസിക്കുന്നു ആ ദ്വീപിൽ വിലയുള്ളത് മണ്ണെണ്ണയായിട്ട് വന്നവനായിരിക്കാം. ഏതാ കപ്പലിൽ നിന്ന് മണ്ണെണ്ണ എടുത്തുകൊണ്ട് വന്നവനായിരിക്കാം ആ ദ്വീപിൽ. കാരണം ആ ദ്വീപിൽ എന്തില്ല? കറണ്ടില്ല. കറണ്ടില്ലാത്ത ആ ദ്വീപിൽ സ്വർണ്ണപാത്രം കൈ പിടിച്ചോണ്ട് നിൽക്കുന്നവർക്കാലും വിലയുള്ളവനാരാ? മണ്ണെണ്ണ. തീപ്പെട്ടി കയ്യിൽ കിട്ടിയവനാണ് കൂടുതൽ ധനവാൻ ആ സമയത്ത്. നിന്റെ ധനം, നിന്റെ സമ്പത്ത്, നീ മുറുകെ പിടിച്ചിരിക്കുന്നതിന്റെ വാല്യൂ നീ എവിടെ ചെന്ന് കേറുമെന്ന കാര്യത്തോടുള്ള ബന്ധത്തിലാണ് കുഞ്ഞാ തിരിച്ചറിയുന്നത്. അല്ലാതെ നാട്ടുകാർ കയറി മുറുകെ പിടിച്ച കാര്യത്തെ കയറി നീ അല്ലി പിടിച്ച് കരഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല, ഒരു പ്രയോജനമില്ല. ടി വി ആയിട്ട് ഞാൻ വന്നതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു, കറണ്ടില്ല, ചാനലില്ല, സാറ്റലൈറ്റുകള് ഒന്നും ഒന്ന് വർക്കാകുന്നില്ല. അവനിതുമായിട്ട് ചുമ്മാ ഇരിക്കണം. നിങ്ങളുടെ വാല്യൂസ് ദൈവരാജ്യത്തിന്റെ കിങ്ഡം പർപ്പസിലാണ് എപ്പോഴും കാണേണ്ടത്. സ്വർഗരാജ്യത്തിൽ ഈ മണ്ണെണ്ണയ്ക്കായിരിക്കും വില, സ്വർഗരാജ്യത്തിൽ മക്കളെ ഈ തീപ്പെട്ടിക്കായിരിക്കും വില, സ്വർഗരാജ്യത്തിൽ 98% ഈ ടി വി ആയിട്ട് നിന്നതിനെ പോലെ വെറുതെ ഒരു സമയം പോക്കായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സകലത നിനക്ക് എന്നതിൽ ചിന്തിക്കുമ്പോൾ ഞാൻ അവന് എന്ന കോണ്ടസ്റ്റിൽ നിന്നുകൊണ്ട് വേണം എല്ലാം നിങ്ങൾ ചിന്തിക്കാൻ. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, സുവിശേഷത്തിൽ എനിക്കും ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലതും സുവിശേഷം നിന്നിട്ട്. എന്റെ ആഗ്രഹം നമ്മളോട് ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയുടെ ഓരോ കുടുംബവും ഇങ്ങനെ എണ്ണട്ടെ, ഇങ്ങനെ എണ്ണട്ടെ, സുവിശേഷത്തിന് ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ എന്റെ കുടുംബവും എന്റെ കുഞ്ഞുങ്ങളും സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. എന്റെ അതുണ്ട്, എന്റെ അത് വിദ്യാഭ്യാസമുണ്ട്, എന്തും വേണം, പഠിപ്പിക്കണം, നന്നായിട്ട് പഠിപ്പിക്കണം, ആത്മാർത്ഥമായിട്ട് പഠിപ്പിക്കണം. പക്ഷെ മോഹമൊന്നും ഉണ്ടാകരുത്, നിരാശ ഉണ്ടാകരുത്, ഇത്രേ ഉള്ളൂ. കുറഞ്ഞു പോയ സ്തോത്രം, ഉദ്ദേശിച്ച കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ലെന്ന് സ്തോത്രം, അതിന്റെ പേര് ഡൗൺ ആകരുതെന്ന് ഞാൻ പറഞ്ഞു. ഡൗൺ ആകരുത്. നീ ഉറുവിന്റെ അല്ല വിളിക്കപ്പെട്ടത്, നീ അങ്ങനെ അല്ല വിളിക്കപ്പെട്ടത്. ദൈവത്തിന് നിന്നെ കുറിച്ച് ആത്യന്തിക പദ്ധതിയുണ്ട്. ഇതുപോലെ നിങ്ങൾ ഇപ്പോൾ വിലയുള്ളതായി കയറുന്ന പിടിക്കുന്ന പല കാര്യങ്ങൾക്കും ഒരു വിലയുമില്ലായെന്ന് ദൈവം പ്രീവ് ചെയ്യുന്ന തന്റെ രാജ്യം അവിടെ മറ്റു പലരും നിങ്ങൾ പിടിച്ചത് അവർ പിടിച്ചത് വിലയില്ലാന്ന് കണ്ട് ആക്ഷേപിച്ചെങ്കിലും അവരുടെ കയ്യിലിരുന്ന സാധനങ്ങൾ പലതും വളരെ ഫലപ്രദമായിരിക്കും ദൈവത്തിന്റെ രാജ്യത്തിൽ. ഹല്ലേലൂയ, വിശ്വസിക്കുക. ലോകത്തെ കണ്ട് നിങ്ങളുടെ പ്രയോറിറ്റീസ് റീസെറ്റ് ചെയ്യരുത്. അവലോകാരന്റെ വരുമാനം നിങ്ങളുടെ വരുമാനത്തെ നിർണ്ണയിക്കരുത്. മറ്റു പിള്ളേരുടെ ഡ്രസ്സുകൾ നിങ്ങളുടെ പിള്ളേരുടെ ഡ്രസ്സിനെ വിലയിരുത്തരുത്. നാട്ടുകാരുടെ പിള്ളേർക്കെല്ലാം ഈ ചുണ്ടിന്റെ അറ്റത്ത് ഇങ്ങനെ ഒരു സകല സാധനമുണ്ട് താടി. അത് അവനും വേണമെന്ന് അവനെ ശപിക്കുന്നുണ്ട്, അവനും ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് ആ കാര്യത്തിൽ ഒരു നിലപാടുള്ളത് നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കും. അതെന്ന് പറഞ്ഞു, സാധാരണക്കാരന്റെ താല്പര്യങ്ങൾ നിങ്ങളുടെ താല്പര്യങ്ങളായി വരരുത്
എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നു. വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ നിന്ന് നിങ്ങളെ ദൈവം വിടുവിച്ചു, ഓരോ കുടുംബത്തെ വിടുവിച്ചു. ഇത്ര സുന്ദരമായ ഒരവസ്ഥയാണിതല്ലേ. ദൈവത്തിന്റെ വീണ്ടെടുപ്പ് മേലെ അറിഞ്ഞവർ എന്നെ മുഖാമുഖം നോക്കി നിൽക്കുകയാണ്. എന്റെ ജീവിതം സംബന്ധിച്ച് സ്വർഗത്തിന്റെ റോയൽ പർപ്പസ്, ഗ്രാൻഡ് പർപ്പസ്. ഞാനിവിടെ കഴിഞ്ഞ ക്യാമ്പിൽ അത് പറഞ്ഞിരുന്നു. ഒരു മനുഷ്യൻ ഒരു വീട് പണിയുമ്പോൾ വീടിന് ചുറ്റും ഒത്തിരി കമ്പുകളും കാലുകളും കഴുകളും കുഴിച്ചിട്ട് അതിൽ നിന്നുകൊണ്ടാണ് അവർ വീട് പണിയുന്നത്. പക്ഷെ വീട് പണി പൂർത്തിയാകുമ്പോൾ ഈ കമ്പും കോലുമെല്ലാം എടുത്തവിടുന്ന് മാറ്റി മറ്റൊരു സൈറ്റിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ മാത്രമേ ഉള്ളൂ. പഠിത്തവും വീടും പിള്ളാരും ജോലിയും എല്ലാം. യഥാർത്ഥത്തിൽ ഇതെല്ലാം അവിടെ കുഴിച്ചിട്ടത് ഒരു വീട് പണിക്ക് വേണ്ടിയാണ് എന്ന് ദൈവവൈദൽ തിരിച്ചറിഞ്ഞു. അതിന്റെ ചോറ് ഞാൻ ഇങ്ങനെ പറഞ്ഞു, വീടിന് പെയിന്റ് അടിക്കുമ്പോൾ ആരും കുഴിച്ചിട്ട കമ്പുകൾക്ക് പെയിന്റ് അടിക്കാറില്ല. മനസ്സിലോ? പെയിന്റ് അടിക്കുന്നത് മക്കൾക്കല്ല, പെയിന്റ് അടിക്കുന്നത് കാറിനല്ല, പെയിന്റ് അടിക്കുന്നത് ഒരു ജോലിക്കല്ല. നിന്റെ ഹൃദയത്തിൽ എപ്പോഴും ഉറപ്പ് വരുത്തേണ്ടത് എന്റെ ചുറ്റും കുഴിച്ചിട്ട ഈ കമ്പുകളും കഴുകളും കോലുകളുമാകുന്ന എന്റെ ഭാര്യ, മക്കൾ, എന്റെ ജീവിതം, എന്റെ ആരോഗ്യം, എനിക്ക് തന്നിരിക്കുന്ന സമ്പത്ത്, ഇതെല്ലാം വെറും കമ്പും കാലുമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഉറപ്പ് വരുത്തേണ്ടത് അകത്ത് അവനായി ഞാൻ, ഇതെല്ലാം എനിക്ക്, ഞാൻ അവനായി എന്നുള്ള ഉറപ്പ് വരുത്തുന്നവനാ ബുദ്ധിമാനായ
മനുഷ്യൻ.
ദിവസത്തില് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇത് ഒരിക്കലല്ല പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും ഞാനതിന്റെ 4-ാം അധ്യായത്തിൽ കയ്യിന്റെ തലമുറയെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ ആ ഭാവമാണ് എനിക്ക് കുറച്ചും കൂടെ പറയാനായിട്ട് ഉത്സാഹം തോന്നി. നമ്മളതിന്റെ 4-ാം അധ്യായത്തിൽ നമ്മളതിന്റെ 16-ാം വാക്യത്തിൽ വരുമ്പോൾ നമ്മൾ വായിക്കുന്നു, കൊലപാതകിയായ കയ്യിൽ ഒരു മോനുണ്ടാകുന്നതായിട്ട് വായിക്കുന്നു. ദൈവമക്കൾ എത്ര ദൈവജനം സഭയിലിരുന്ന് കേട്ടാലും പിന്നെയും അവരുടെ ഈ അനുഗ്രഹത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് വലിയ ബുദ്ധിമുട്ടാകുന്നു പുതുക്കിയെടുക്കാനായിട്ട്. ചില സുവിശേഷം പറയുന്നത് മക്കളുണ്ടാകാത്തത് ശാപമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം ശപിച്ചു വിട്ട മനുഷ്യന് മക്കളുണ്ടായി. അതുകൊണ്ട് പാപം ചെയ്ത ഒരു മനുഷ്യൻ, ദൈവം ആട്ടിപ്പായിച്ച മനുഷ്യൻ, ദൈവത്തിന്റെ സന്നിധി വിട്ടുപോകേണ്ടി വന്ന ഒരു മനുഷ്യൻ, അവന്റെ ജീവിതമാണ് 6-ാം വാക്യത്തിൽ പറയുന്നത്. ഇത് ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അവൻ ചെന്നെന്ത് ചെയ്യുന്ന പറഞ്ഞു, അവൻ ചെന്നെന്ത് ചെയ്തു, ഒരു പട്ടണം പണിതു. പട്ടണത്തിന് മോന്റെ പേര് ഇട്ടു. മോന്റെ പേരെന്താ? ഹാനോ. ഇനിയും അവന്റെ തലമുറകളൊക്കെ മുമ്പോട്ട് വരുമ്പോൾ അവരുടെ കുടുംബം ഒരു ഒരു നമ്മുടെ ഇപ്പൊ നാട്ടിലൊക്കെ പറയത്തില്ലേ, 10 അച്ഛനും 5 തിരുമേനിയും 5 ചമ്മാച്ചന്മാരും ഉള്ള കുടുംബം എന്ന് പറയുന്നത് പോലെ പറയാവുന്ന ഒരു കുടുംബമാണ് പുള്ളിയുടെ കുടുംബം. പുള്ളിയുടെ 7-ാമത്തെ തലമുറ വന്നപ്പോഴത്തേക്ക് ഒരുമാതിരിപ്പെട്ട ലോകത്തിലെ പ്രധാന കണ്ടുപിടുത്തങ്ങളൊക്കെ അവന്മാർ നടത്തിക്കഴിഞ്ഞു. ആ കണ്ടുപിടുത്തങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. കിന്നരു അല്ലെ അതിന്റെ 21-ാമത്തെ വാക്യം. അവന്റെ സഹോദരന് യൂബാൽ എന്ന പേർ, കിന്നരവും വീടും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു. ശില്ല തൂതൽക്കയ്യനെ പ്രസവിച്ചു. അവൻ ചെമ്പുകൊണ്ടും ഇരുമ്പ് കൊണ്ടുമുള്ള ആയുധങ്ങളെ തീർക്കുന്നവനായി തീർന്നു. തൂതൽക്കയ്യന്റെ പെങ്ങൾ എന്ന് വായിക്കാമോ? എനിക്ക് കണ്ണു കാണാൻ പറ്റുന്നില്ല. നയമ ലാമേക്ക് തന്റെ ഭാര്യയോട് പറഞ്ഞത് ഓക്കെ.
എന്റെ
എന്റെ 20-ാമത്തെ വാക്യം അവിടെ ഒരു ഒരു സയന്റിസ്റ്റിനെ വിട്ടുപോയിട്ടുണ്ട്. ആദാ യാബേലിനെ
പ്രസവിച്ചു.
അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു. അപ്പൊ ഇവരുടെ കുടുംബത്തിൽ എല്ലാ ഐൻസ്റ്റീൻ ടൈപ്പ് പാർട്ടികളെല്ലാം ജനിച്ചു വന്നിരിക്കുന്നു. പശുപാലകന്മാർക്ക് പിതാവ്, ഡയറി പ്രോഡക്ട്സ് ആദ്യം കണ്ടുപിടിച്ചു, ചെമ്പ് കണ്ടുപിടിച്ചു. നിങ്ങൾക്കൊക്കെ പറ്റും, എനിക്കിപ്പോഴും ഇത്രയും നാളെ ഭൂമി നടന്ന ശേഷം ഈ ഞാൻ നടക്കുന്ന ഭൂമിക്കടി ചെമ്പ് വരുമ്പോഴെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവര് 4-ാമത്തെ 5-ാമത്തെ തലമുറ ആയപ്പോൾ തന്നെ നടക്കുന്ന ഭൂമിക്കടിയിൽ ഇരുമ്പുണ്ടെന്നും ചെമ്പുണ്ടെന്നും വെള്ളിയുണ്ടെന്നും കണ്ടുപിടിച്ച് അവന്മാർക്ക് ഇളക്കി അതിൽ നിന്നും ഓരോ സാധനം വേർതിരിച്ചുരുക്കിയെടുത്തു. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഗിറ്റാർ വായിക്കാൻ അറിയാം?
അവരെന്താ ചെയ്ത ഗിറ്റാർ ഉണ്ടാക്കുകയായിരുന്നു ചെയ്തത് അല്ലെ. ഗിറ്റാർ വായിക്കുന്നവരെ നമ്മൾ ഇത്ര ബഹുമാനിക്കുന്നെങ്കിൽ ഗിറ്റാറിന്റെ സൃഷ്ടിതാവിനെ എങ്ങനെ ബഹുമാനിക്കാതിരിക്കണം. വീണയും കിന്നറും ഒക്കെ അവന്മാര് കണ്ടുപിടിച്ചത് ആര് കണ്ടുപിടിച്ചു? ദൈവമില്ലാത്തവന്മാരുടെ മക്കൾ കണ്ടുപിടിച്ചു, ദൈവമില്ലാത്തവരുടെ തലമുറ കണ്ടുപിടിച്ചു, ദൈവത്തിൽ നാട്ടിപ്പായിക്കപ്പെട്ടവന്റെ തലമുറ കണ്ടുപിടിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവര്, നിങ്ങളുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടങ്ങളെ നഷ്ടമായിട്ട് കാണണ്ട. അങ്ങനെ ജീവിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ലോക കാര്യങ്ങൾ തലച്ചു പിടിക്കാതെ സ്വർഗീയ കാര്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്ത ശേഷം ജീവിക്കുന്ന പല കുടുംബങ്ങളും ശ്രദ്ധിച്ചാൽ മതി, അവരുടെ കാര്യങ്ങൾ നന്നായിട്ട് പോകുന്നുണ്ട്. ഈ കുടുംബത്തിൽ എന്താ ഉള്ളേ?
നിങ്ങൾക്കൊരാഗ്രഹമല്ല, നമ്മുടെ മോനോട് സയന്റിസ്റ്റ് ആയാലും എങ്ങനെയുണ്ട്?
അപ്പം ദൈവമില്ല എന്ന് ഇത് സാധാരണ നമ്മൾ പ്രോസ്പിരിറ്റിക്കാരോട് പറയുന്ന, ദൈവമില്ലെങ്കിലും നിനക്ക് സമ്പന്നനാകാം, ദൈവമില്ലെങ്കിലും പിള്ളേർക്കൊക്കെ നല്ല ബുദ്ധി കിട്ടും, ദൈവമില്ലെങ്കിലും മക്കളുണ്ടാവും, ദൈവമില്ലെങ്കിലും നിനക്ക് നാട്ടിൽ അറിയപ്പെടുന്ന സമ്പന്നനാകാം. ഇത് കണ്ടുപിടിച്ചെങ്കിൽ ഇത് വ്യാപാരം ചെയ്തപ്പോ യുവമാരുടെ സമ്പത്ത് എന്നായിരുന്നു?
സമ്പത്ത് എന്നായിരുന്നു? ചില്ലറല്ലായിരുന്നു.
ആദ്യത്തെ ഇരുമ്പ് കച്ചവടം ടാറ്റയുടെ ഒക്കെ കമ്പനി തുടങ്ങുന്ന എത്രയോ ഉണ്ട് അവിടെ ഇരുമ്പ് ഉരുക്ക് ഗവൺമെന്റ് വിത്ത് തുടങ്ങി. അപ്പൊ അതിന്റെ സാധ്യതകളെ കണ്ടെത്തി പഠിച്ച് വരുമാനം ഉണ്ടാക്കിയ കുടുംബം. പക്ഷെ ആ കുടുംബത്തിന്റെ അവരുടെ വീട്ടിലെ പൊതുവെയുള്ള ഒരു ഭാഷാപ്രയോഗം ശ്രദ്ധിച്ചോണം കേട്ടോ. അതിന്റെ 23-ാമത്തെ വാക്യം, ആദ്യ ശില്ലയുമായുള്ളവര് ഭാര്യമാരെ വിളിക്കുക. ലാമെക്ക് തന്റെ ഭാര്യമാരോട് പറഞ്ഞത്, ആദ്യ ശില്ലയുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പി, ലാമെക്കും ഭാര്യമാരെ എന്റെ വചനത്തിന് ചെവിതരുവി. എന്റെ മുറിവിന് പകരം ഞാൻ ഒരു പുരുഷനെയും എന്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. കയ്യിനു വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമെക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. ശ്രദ്ധിക്കൂ, സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ അവന്മാരെ വിട്ടുപോകാത്തൊരു കാര്യമുണ്ട്. ഏതാ? വല്യപ്പച്ചന്റെ പക വീട്ടുന്ന സ്വഭാവം. ഞങ്ങളുടെ അച്ചായൻ 1 ഇരട്ടിയാ പകരം. 7-ാമത്തെ തലമുറ വന്നപ്പോ അവന്മാര് 77 ഇരട്ടി പകരം കൊടുക്കാൻ ശക്തിയുള്ളവന്മാരായി തീർന്നു. എന്റെ ഹൃദയത്തിലൊരു വലിയ ആഗ്രഹമാണ്, ഞാൻ ശ്രമിച്ചിട്ടൊക്കെ പരാജയപ്പെട്ടു പോയതാണ്, സ്കൂളുകളിൽ കുട്ടികൾക്ക് വാല്യൂ സിസ്റ്റത്തെ കുറിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ ആഴ്ചയിലൊരു പ്രാസൊക്കെ ചെയ്യുന്ന സംഘടനകളുണ്ട്. ഈ ജെയിംസ് പ്രതിരോധമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം നടത്തുന്നു. എന്റെ ഒരു വലിയ ആഗ്രഹം, ഈ കെമിസ്ട്രിയും മാത്സിന്റെ അകത്തുനിന്നും ജീവിതം കിട്ടത്തില്ലല്ലോ, ഇല്ല, ജീവിതം കർത്താവായിട്ടാ തരണ്ട. ഞാൻ അത് സംബന്ധിച്ച് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് പറ്റുന്നില്ല, പറ്റുന്നവരെ അത് ഏൽപ്പിച്ചു കൊടുക്കാനുള്ള ഒരു ഉത്സാഹം എനിക്കുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആർക്കും ആ ഒരു ജീവിതത്തിന്റെ വാല്യൂസ് എന്നാൽ അറിയത്തില്ല. കൈ മക്കളെ നല്ല നിലയിൽ വളർത്തി, ഉന്നതന്മാരാക്കി തീർത്തു, കഴിവുള്ളവരാക്കി തീർത്തു, പ്രാപ്തിയുള്ളവരാക്കി തീർത്തു, പക്ഷെ അവന്മാർക്ക് എന്ത് കൊടുത്തില്ല? ജീവിതത്തിന്റെ ആത്മീയ ഉപദേശങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് 7-ാം തലമുറ വരുമ്പോ അവൻ പറയുന്നത്, ഞങ്ങളുടെ അപ്പച്ചൻ 1, ഞങ്ങൾ 77 ഇരട്ടി. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ ഞാൻ കുടുംബത്തോടുള്ള ബന്ധം പറയുക, നിങ്ങൾ ഇപ്പോൾ വിലയുള്ളതായി പിടിക്കുന്ന കാര്യങ്ങൾ മുറുകെ പിടിക്കാതിരിക്കും. നിങ്ങളുടെ വിലയാണ് നിങ്ങളുടെ ദിവ്യമായ കാര്യം. നിങ്ങൾ ശ്രദ്ധിക്കൂ, ആണും പെണ്ണുമായി സൃഷ്ടിക്കപ്പെട്ട പ്രിയ ഭർത്താവെ, പ്രിയ ഭാര്യയെ, ദൈവം നിന്നെ അനുഗ്രഹിച്ച ശേഷം നിങ്ങളോട് പറഞ്ഞത് ശ്രദ്ധയോടെ കേൾക്കും. നീ പോകൂ, ഈ ഭൂമിയെ നീ ഭരിക്കും, സകല ഭൂതര ജന്തുക്കളെയും നീ വാഴൂ, അതിനാ നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അതൊന്നാമതായി കാണുന്ന കുടുംബമാണ് ദൈവമായ കുടുംബം. ആ കാര്യത്തിലേക്ക് നിങ്ങൾ എഴുന്നേറ്റ് വരണം, വീണ്ടെടുപ്പിന്റെ ഉദ്ദേശത്തിനായിട്ട് നിങ്ങൾ എഴുന്നേറ്റ് വരണം, സ്വർഗീയ ഉദ്ദേശത്തിനായിട്ട് നിങ്ങൾ എഴുന്നേറ്റ് വരണം. നിങ്ങൾ ഒരു വയസ്സോടെ കൂടുമ്പോൾ നിങ്ങൾ കൂടുതൽ ക്രിയാത്മകമായിരിക്കും. ഞാൻ ദൈവത്തിനായിട്ട് സൃഷ്ടിക്കപ്പെട്ടു എന്ന ചിന്തയ്ക്കകത്താ സഹോദര സന്തോഷമായിരിക്കുന്നു. ഓരോ ദിവസവും ഞാൻ ദൈവത്തിനായിട്ടാണ് ജീവിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതം അർത്ഥവത്തായി തീരും ഓരോ ദിവസവും, അല്ലെങ്കിൽ ഓരോ ദിവസത്തെ ജീവിതം നമുക്ക് മടുപ്പായി തീരും. ഓക്കെ, അവരുടെ പരമ്പര വരുന്ന 5-ാം അധ്യായത്തിൽ കയറുമ്പോൾ മറ്റൊരു കുടുംബമാണ് ശേത്തിന്റെ വംശപരമ്പര. ഈ ശേത്തിന്റെ വംശപരമ്പര നിങ്ങൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് വേഗത്തിൽ വായിച്ചു വിടാവുന്നേ ഉള്ളൂ. അതായത്, സേത്തിന് അതിന്റെ അഞ്ചാം അധ്യായം അഞ്ചാം ആറാമത്തെ വാക്ക്, സേത്തിന് 35 വയസ്സായപ്പോൾ അവൻ ഏനോസിനെ ജനിപ്പിച്ചു. ഏനോസിനെ ജനിപ്പിച്ച ശേഷം അവന്
87
സംവത്സരം
ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ശേത്തിന്റെ ആയുഷ്കാലം 912 സംവത്സരമായിരുന്നു.
നിങ്ങളിത് താഴോട്ട് വായിച്ച ഇത് തന്നെ സംഭവം. ഇന്നാര് ഇത്ര വർഷം ജീവിച്ചിരുന്നു, ഇന്നാര് ഇത്ര വർഷം ജീവിച്ചിരുന്നു, ഇത്ര വയസ്സായപ്പോൾ മോനെയും മോളെയും ജനിപ്പിച്ചു, ഇത്രാമത്തെ വയസ്സിൽ അവര്
മരിച്ചു.
അപ്പൊ മുംബൈ ഉണ്ടായിരുന്ന കുടുംബത്തെക്കാളും കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു കുടുംബമാണ് ഇപ്പം വന്നിരിക്കുന്നത്. കുറച്ചും കൂടെ യോസേഫിന്റെ ആ കാലത്താണ് യഹോവയുടെ നാമത്തിലുള്ള ആരാധനയൊക്കെ തുടങ്ങിയത്. അപ്പൊ ഇച്ചിരി ആരാധനയും പാട്ടും കയ്യൊഴിയുകയുള്ള ഒരു കുടുംബമായി ഇവര്. പക്ഷെ അവരെ കുറിച്ചും കാര്യമായിട്ട് വേദോദ്യത്തിന് പറയാനില്ല. വേദോദ്യം പറയുന്നത് എന്നറിയോ, മോളിക്കുട്ടിയും തോമസ് കുട്ടിയും കൂടെ അവരുടെ ഇത്രാമത്തെ വയസ്സിൽ ഇന്നാരെ ഇന്നാരെ ജനിപ്പിച്ചു. എന്നിട്ട് തോമസ് കുട്ടിക്ക് 96 വയസ്സുള്ളപ്പം തോമസ് കുട്ടി എന്ത് ചെയ്തു?
മരിച്ചു.
തോമസ് കുട്ടിയുടെ ശവക്കോട്ട ചെന്നാലാണ് അതിന്റെ ബാക്കി ചിത്രം കാണാൻ പറ്റുന്നത്. തോമസ് കുട്ടി റെസ്റ്റ് ഇൻ
പീസ്.
തോമസ് കുട്ടി സമാധാനത്തിൽ കിടന്ന് ഉറങ്ങുക, ഇതാണ് ഒരു മനുഷ്യന്റെ ജീവിതം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നമ്മളിപ്പോ യാക്കോബിനെ കത്തല്ലെങ്കിൽ എന്തായാലും മരിക്കുന്നു. നിങ്ങൾ ഈ 60 ദിവസം ജീവിച്ചതിന് ശേഷം ഒരു വലിയ മാർബിൾ കൊണ്ട് നിങ്ങളുടെ ശവക്കോട്ടയുടെ മുകളിൽ ഒട്ടിച്ച ശേഷം മോളിക്കുട്ട് റെസ്റ്റ് ഇൻ പീസ് എന്ന് പറഞ്ഞ എന്താ പ്രയോജനം? ഭൂമിയിൽ ആർക്കെങ്കിലും പ്രയോജനമുണ്ട്? ഒരു മനുഷ്യനും പ്രയോജനം, നിങ്ങൾക്കും പ്രയോജനമില്ല. ഇവരെ കുറിച്ച് ഇത്രയൊക്കെ പറയാനുള്ളത്, ഇത്രാമത്തെ വയസ്സിൽ മോനെ ജനിപ്പിച്ചു, ഇത്രാമത്തെ വയസ്സിൽ മോളെ ജനിപ്പിച്ചു, ഇത്ര മക്കളുണ്ടായിരുന്നു. ഇതൊക്കെ വേറെ രീതിയിലൊക്കെ ഭയങ്കര പ്രോസ്പിരിറ്റി ആയിട്ട് ഇതൊക്കെ വായിക്കാനിക്കുന്നവരുണ്ട് കേട്ടോ. അത് എനിക്കും നമുക്ക് ഹൃദയ ഹാർട്ട് അറ്റാക്ക് വരുന്ന രീതിയിലൊക്കെ ഇവർ വ്യാഖ്യാനിച്ച് പറയുന്നുണ്ട്. ഇത്രയുള്ളൂ നിങ്ങളെ കുറിച്ച് പറയാൻ, അവരെ കുറിച്ച് അത്രേ പറയാനുള്ളൂ. അവരുടെ ലൈഫ് സ്പാനിൽ ക്രിയാത്മകമായിട്ട് അവരെ കർത്താവിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അവർ യോഗത്തിന് പോകുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കുടുംബ പ്രാർത്ഥനയുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് പരിശുദ്ധാത്മാവ് അവരെ നോക്കുമ്പോൾ വിശേഷപ്പെട്ട കാര്യമായിട്ട് അവരെ കുറിച്ച് ഒന്നും പറയാനില്ല,
ഒന്നും പറയാനില്ല.
ഓ, നിങ്ങളുടെ ജീവിതത്തെ നോക്കിയ ശേഷം, നിങ്ങളുടെ ജീവിതാവസാനത്തെ നോക്കിയ ശേഷം കർത്താവിന് ഇത്രയാണോ പറയാൻ?
അത് ദുഃഖകരമാണ്.
എന്നാൽ അതിന്റെ അകത്ത് രണ്ടു കുടുംബമുണ്ട്, അവരാണ് എക്സെപ്ഷണൽ കേസ്. ആരൊക്കെയാണെന്നറിയോ? ഹാനോക്ക്,
നോഹി,
അതാണ് മൂന്നാമത്തെ ഗ്രൂപ്പ്. ഇതൊന്നും ഒരിക്കൽ ശുഭസുവാരനാണോ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. അത്രയേ ലിസ്റ്റ് ഇവിടെ പോയിട്ട് പേര്. പക്ഷെ എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ വന്നപ്പോൾ ഇവരുടെ ഓരോരുത്തരുടെയും പേര് അവിടെ വന്നിട്ടില്ല. രണ്ടു പേരുടെ പേര് അവിശ്വാസ വീരന്മാരുടെ പട്ടികയ്ക്കകത്ത് വന്ന് ഹാനോക്ക്, നോഹി. എന്താ ഈ 990, 860, 790 വർഷം ജീവിച്ചവന്മാരുടെ പേര് വിശ്വാസ വീരന്മാരുടെ പട്ടികയ്ക്കകത്ത് വരാതെ? ദീർഘായുസൊക്കെ ഭയങ്കര അങ്കുരമായിട്ടൊക്കെ ഇപ്പൊ ആൾക്കാർ പ്രസംഗിക്കുന്നുണ്ടല്ലോ. എന്നെ സംബന്ധിച്ച് നമ്മുടെ ഫിലോസഫി അല്പം വ്യത്യാസമാണ്. ദീർഘായുസിനേക്കാളും ജീവിക്കുന്നിടത്തോളം വളരെ സമ്പുഷ്ടമായി ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ പോളിസി അല്ലേ?
അതെ,
ദീർഘായുസ് ഉണ്ടെങ്കിൽ നല്ല. കണ്ടുപിടുത്തങ്ങളെ നടത്തിയവന്റെ പേര് എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ വന്നില്ല. വേണുവും കിന്നരവും കണ്ടുപിടിച്ചവന്റെ പേര് എബ്രായലേഖനത്തിൽ വന്നില്ല. ഡേറിക്രോഡസ് കണ്ടുപിടിച്ചവരെ എബ്രായലേഖനത്തിൽ വന്നില്ല. 989 വർഷം വരെ ജീവിച്ച് മക്കളെ ഉണ്ടാക്കിയവന്റെ പേര് വിശ്വാസവീരന്മാരുടെ പട്ടികത്ത് വന്നില്ല. പരിശുദ്ധാത്മാവിന്റെ തെറ്റുപറ്റത്തിലെ സഹോദരന്മാരെ, ആരെ പിക്ക് ചെയ്യണം എന്ന് സ്വർഗത്തിന് നന്നായിട്ട് അറിയാം. ദൈവത്തെ ബഹുമാനിച്ച ഈ ഭൂമിയിൽ കുടുംബമായി ജീവിച്ചവരെ കുറിച്ച് ദൈവത്തിന് വ്യക്തമായിട്ട് അറിയാം. ജീവന്റെ വിഷയത്തിൽ പേരെഴുതി കാണും എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ ആശ്വാസമായിരിക്കാം. പക്ഷെ നമുക്കതല്ല, നമ്മുടെ വിളി അതല്ല. പ്രിയമുള്ളവർ, നമ്മുടെ വിളി അതല്ല. കരിസ്മാറ്റിക് അസംബ്ലിയോടോ അതിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളോടും ഞാൻ പറയട്ടെ, നമ്മുടെ വിളി അതല്ല. നമ്മുടെ വിളി ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുന്നതിന് അപ്പുറത്തേക്ക് പോയിട്ട് വിശ്വാസവീരന്മാരുടെ പട്ടികയ്ക്കകത്തുകൂടെ പേരുള്ളവരായിരിക്കണം നമ്മുടെ ഓരോ കുടുംബവും. ഹല്ലേലൂയ. അതിനൊരു ബാല്യം ശേഷിക്കുന്നു എന്നാണ് രാവിലെ തൊട്ട് നമ്മൾ കേൾക്കുന്നത്. അത്ഭുതപ്പെടുത്തിയ കാര്യ എന്ത് പേരുകൾ, അവരുടെ ജീവിതം സംബന്ധിച്ച് എന്തെല്ലാം മുഖവരകൾ. പക്ഷെ ദൈവത്തോട് കൂടെ നടന്നവനെ പരിശുദ്ധാത്മാവ് കറക്റ്റായിട്ട് പിക്ക് ചെയ്തു, കറക്റ്റായിട്ട് പിക്ക് ചെയ്തു. നിങ്ങൾ വിചാരിക്കരുത് ഈ ഈ ഒരു സാധാരണ ജീവിതം, മക്കൾക്ക് വേണ്ടിയുള്ള ജീവിതം, അത് കഴിഞ്ഞ് വീട് വെക്കാനുള്ള കഷ്ടപ്പാട്, ഇതെല്ലാം മാറിയ ശേഷം സ്വസ്ഥമായിട്ടൊന്ന് മരിക്കുന്നതാണ് ജീവിതത്തിന്റെ ധന്യത എന്ന് നിങ്ങൾ വിചാരിക്കരുത്.
സ്വർഗം അർത്ഥവത്തായിട്ട് ദൈവത്തെ ബഹുമാനം ജീവിക്കുന്ന ഓരോ വ്യക്തിയെയും പുക്കിയുന്നുണ്ട്,
തിരിച്ചറിയുന്നുണ്ട്, തിരിച്ചറിയുന്നു.
നിങ്ങളും അത് തിരിച്ചറിയണമെന്ന് കർത്താവ് ഞാൻ ആഗ്രഹിക്കുന്നു.
ഹല്ലേലൂയ്യ. പ്രൈസ് ദി
ലോർഡ്. പ്രിയമുള്ളവരെ, മക്കളുടെ കാര്യം പോലും ഞാൻ രണ്ടു വാക്ക് സൂചിപ്പിക്കാം. പിള്ളേർ പോലും നമ്മളുടെ സ്വന്തമാണെന്ന് നമ്മൾ പറയുമ്പോഴും അതിന്റെ ഒരു ലക്ഷ്യം സ്വർഗത്തിലുണ്ട്. ഇവിടെ ഇരിക്കുന്ന ചിലർക്കൊക്കെ മക്കളല്ലായിരിക്കും, കൊച്ചുമക്കളായിരിക്കാം. ഇതിന് ഞാൻ പറയുക, നമ്മൾ 126 സങ്കീർത്തനത്തിലാണ് തോന്നുന്നു, വീര യൗവനത്തിലെ മക്കൾ എങ്ങനെയുള്ളതാണ്? വീരന്റെ കയ്യിലെ അസ്ത്രം പോലെയാണ്. ഈ വീരന്റെ കയ്യിലെ അസ്ത്രം ഇപ്പോൾ യൗവനത്തിലെ പല മക്കളും വേറെ വീരന്റെ കയ്യിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. ഈ ലോകത്തിന്റെ വീരന്റെ കയ്യിലാണ് അവർ അസ്ത്രമായി തീർന്നിരിക്കുന്നത്. ശത്രുവിന്റെ നെഞ്ചത്ത് തറയ്ക്കാൻ ഒരസ്ത്രമായിട്ടാണ് ദൈവം നിന്റെ കയ്യിൽ മക്കളെ തന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ചോ ഭാവിയെ കുറിച്ചോ വിചാരമുള്ളപ്പോൾ തന്നെ ഇവിടെ ഇരിക്കുന്ന ഒരപ്പന്റെയും അമ്മയുടെയും കയ്യിൽ ഇന്ന മോളെയോ ഇന്ന മോണിയോ കൊടുത്തത് ആ വീട്ടിൽ അവരുടെ കുടുംബത്തിൽ അവരുടെ ആവനാഴിക്കകത്ത് കിടന്ന് അവൻ ഒരസ്ത്രമായി മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതും നിങ്ങൾക്ക് ചെയ്യാവുന്ന രീതിയിൽ ശുശ്രൂഷ. ഇവിടെ നിങ്ങളുടെ മോന് പ്രസംഗിക്കാൻ അറിയാവുന്നുള്ളതല്ല വിഷയം, അവന് നന്നായിട്ട് പാട്ട് പാടാമെന്ന് അറിയാവുന്നുള്ളതല്ല വിഷയം, അവന് താലം തില്ലെന്നുള്ള ഒന്നും അല്ല വിഷയം. ബ്രദറെ, അവൻ പറഞ്ഞു വരുമ്പോ ശരിയാകത്തില്ല, കുഴഞ്ഞൊരു കുഴവായിരിക്കുന്നു, ഒക്കെ വിടുന്നില്ല. ദൈവത്തിന് അതിനപ്പുറത്ത് പ്രവർത്തിക്കാനായിട്ട് കഴിയും. പക്ഷെ എന്തിനാണ് എന്റെ ഈ മോന് എന്റെ വീട്ടിൽ തന്നത്? അവനെ നിങ്ങൾ എന്ത് ചെയ്യണം? അസ്ത്രമായിട്ട്
ഒരുക്കിയെടുക്കണം
എന്ന് പറഞ്ഞ ഒന്നാം ക്ലാസ് വിട്ടങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് സുവിശേഷതയിൽ കാരണം പറഞ്ഞു പറഞ്ഞു ഇവിടെ കടുത്ത ഉഴപ്പ് സുവിശേഷതയിൽ ഉഴപ്പരുത്. അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. അത് ചിലടത്ത് ഈ ദർശനം അങ്ങോട്ട് കൂടിപ്പോയ ശേഷം പിന്നെ എല്ലാ കാര്യത്തിനും അവരെ ഈ ഒരു നിലയിലേക്ക് അലട്ടാറുണ്ട്. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് ഒരുമിച്ച് പാരലായിട്ട് കൊണ്ടുപോകേണ്ട ഒരു സത്യം ഇതാണ്: നിങ്ങളുടെ വീടിന്റെ കയ്യിലെ അസ്ത്രമാണ്. മക്കളെ കർത്താവ് എനിക്ക് തന്നിരിക്കുന്നത് കർത്താവിന് വേണ്ടി അസ്ത്രമായി തീരാനാണ്. നിങ്ങൾ ചിന്തിക്കണം, അല്ലെങ്കിൽ വേറെ വല്ലവരുടെ നെഞ്ചത്തൊക്കെ കയറി പിള്ളേരെ തറച്ചിരിക്കും. അത് നിങ്ങളുടെ അത് ദൈവത്തിന്റെ പർപ്പസാ. നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത്. ഒരു സങ്കീർത്തനം വായിച്ചു വിടുന്ന ലാഘവത്തിലുള്ള വീടരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നിങ്ങൾ ആ നിലയിൽ പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു പെർസ്പെക്ടീവിൽ പ്രാർത്ഥിച്ചാൽ അവർക്കും അവനും വേണ്ടത് കർത്താവ് ഒരുക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. രണ്ടാമതൊരു വാക്ക് ഇവിടെ മക്കളോടുള്ള മറ്റ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ കുടുംബ മീറ്റിംഗിൽ പ്രസംഗിച്ചിരുന്നു, മലാഖിയുടെ പ്രവചനം. അത് ജസ്റ്റ് ഒന്ന് ഇത് ഇവിടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനെ കുറിച്ച് ഇനിയൊരു സെഷൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം നിങ്ങളുടെ പല മക്കളും കുറച്ച് വലുതായിരിക്കുന്നുണ്ട്. എങ്കിലും നമുക്ക് ആ മലാഖിയുടെ പ്രവചനത്തിലെ രണ്ടാം അധ്യായത്തിൽ ആ 15 വാക്യം നമ്മൾ വായിച്ചിട്ടുള്ള വാക്യമാണ്.
ലേശം പോലും സുബോധം ശേഷിച്ചിരുന്ന ഒരുവൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല.
ലേശം പോലും ഇച്ചിരെങ്കിലും ബോധമുള്ളവൻ അത് ചെയ്യത്തില്ല. ദൈവം കരഞ്ഞു പറയുക.
എന്നാൽ ആ ഒരുവൻ എന്ത് ചെയ്തു?
ആ ഒരുവൻ എന്ത് ചെയ്തു?
ദൈവം വാഗ്ദാനം ചെയ്ത് സന്തതിയെ അവൻ അന്വേഷിച്ചു.
ആ
നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊള്ളുകയും.
ദൈവം വാഗ്ദാനം ചെയ്ത സന്തതിയെ ആരന്വേഷിച്ചു?
ദൈവം അന്വേഷിച്ചു.
അവരുടെ അവിശ്വസ്തത നിമിത്തം ദൈവത്തിന് വാഗ്ദാനം ചെയ്ത സന്തതിയെ അവരുടെ ഇടയിൽ കണ്ടെത്താൻ കഴിയുന്നില്ല. എ പ്രോമിസ്ഡ് വൺ ഈസ് മിസ്സിംഗ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദർ അൺഫെയ്ത്ത്ഫുൾനെസ്. അമ്മയുടെ കാല് ചെമ്പീട്ടിക്കകത്ത. ചെമ്പീട്ടിൽ എന്താണെന്നറിയോ? പച്ചവെള്ള. എന്തിനാ പച്ചവെള്ളം വെച്ചിരിക്കുന്നത് അറിയോ? അമ്മ ഉറങ്ങിയാൽ കൊച്ചുറങ്ങും പഠിക്കുമ്പോ. ഇനി അമ്മ ഉറങ്ങാതിരിക്കാൻ അമ്മയുടെ കാല് വെള്ളത്തിൽ വെച്ചിരിക്കുക. അപ്പച്ചന്റെ കാലും വെള്ളത്തില, കാരണം പുള്ളി ഉറങ്ങിയ പുള്ളിക്കാരത്തി ഉറങ്ങും. പുള്ളിക്കാരത്തി ഉറങ്ങി ആരുറങ്ങും? കൊച്ചുറങ്ങും. കൊച്ചുറങ്ങിയാലോ പെർസെന്റേജ് ഇതാവട്ട് പോകും. പെർസെന്റേജ് ഇതാവട്ട് പോകുന്നാലോ പെർസെന്റേജ് ആയിട്ട് പോകുന്നാലോ നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടോ? പച്ചവെള്ളത്തിൽ കാലൊക്കെ വെച്ച് രാത്രി മൊത്തം ഉറക്കം വെച്ചിരുന്ന് പഠിക്കുന്നു. നല്ലതാണ്. പക്ഷെ വീട്ടിലുള്ള എല്ലാവരും കൂടെ വെള്ളത്തിൽ കാല് വെച്ചിരുന്ന് ഉറക്കം വെച്ചിരുന്ന് പഠിക്കുക.
നമ്മുടെ വിദ്യാഭ്യാസത്തിനെതിരല്ല. നമ്മുടെ പിള്ളേരെല്ലാം നന്നായിട്ട് പഠിക്കും, നമ്മുടെ വീട്ടിൽ നമ്മുടെ പിള്ളേരെല്ലാം നല്ല പെർസെന്റേജ് വാങ്ങി, നമ്മൾ അതിനൊന്നും എതിരല്ല. പക്ഷെ ഇതിനോട് ചേർന്ന് പോകേണ്ട ചില ആത്മീയ ആവേശങ്ങൾ നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ ഉള്ളവർ നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ ഞാൻ അവർക്കായി സ്തോത്രം ചെയ്യുന്നു. അവരിൽ നിന്നും നല്ല മാതൃകകൾ പഠിക്കണമെന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അവൻ അന്വേഷിക്കുന്ന എന്താണെന്നറിയോ? നിന്റെ ഇടയിൽ നിന്ന് വാഗ്ദത്തത്തിന്റെ സന്തതി. അതിനാണ് നിന്നെയും അവനെയും ചേർപ്പിച്ചത്. പക്ഷേ നിങ്ങളുടെ അവിശ്വസ്തത, ഈ അവിശ്വസ്തത കേവലം പരസ്ത്രീ ബന്ധമോ പരപുരുഷ ബന്ധമോ ആയിട്ട് മാത്രം കാണണ്ട. ഒരുപക്ഷെ നിങ്ങളുടെ മക്കളെ അവിശ്വസ്തതയോടെ നിങ്ങൾ വിശ്വസ്തത കാണിച്ചവരാ വളർത്തുന്നതിൽ, ആ അവിശ്വസ്തതയ്ക്കകത്തും ഈ സന്തതി മിസ്സായി പോയിട്ടുണ്ട്. ഒരുപക്ഷെ അവന്റെ ഭാവിയായിരിക്കാൻ നിനക്ക് വലുത് അവന്റെ നിത്യതയേക്കാൾ. അതുകൊണ്ട് ആ അവിശ്വസ്തത കൊണ്ട് വാക്തത്വ സന്ധി, അവൻ മിടുക്കനായി വളരുന്നുണ്ട്, അവൻ കഴിയുന്റെ മക്കളെപ്പോലെ ശക്തിയും കഴിവുള്ളവനായി വളരുന്നുണ്ട്. പക്ഷെ അവൻ വാക്തത്വ സന്ധതിയായിട്ടല്ല വളരുന്നു. മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന കുഞ്ഞ് ദൈവം അന്വേഷിക്കുന്ന വാക്തത്വത്തിന്റെ മോളാണോ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അല്ല, സ്ഥലത്തെ ഏറ്റവും പ്രധാന പയ്യനാണവൻ എന്നല്ല കർത്താവ് അന്വേഷിക്കുമ്പോൾ അവനെ കുറിച്ച് അറിയുന്നു. ഞാൻ അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. പറ്റുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്ത സന്ധി അംബാരിയുടെ വീട്ടിലാണ് അന്വേഷിക്കാൻ കിട്ടുന്നത്, ആണോ? അല്ല. ദൈവത്തിന്റെ വാഗ്ദത്ത സന്ധി ആരുടെ വീട്ടിൽ? അമിതാഭച്ചന്റെ വീട്ടിലാണ് കിട്ടുന്നത്. അല്ല, ദൈവത്തിന് തന്റെ വാഗ്ദത്ത സന്ധി അന്വേഷിക്കാനുള്ള ഇടം രക്ഷിക്കപ്പെട്ട, ദൈവം അനുഗ്രഹിച്ച, ദൈവം വിഭാവനം ചെയ്ത, ദൈവം ബ്ലസ് ചെയ്ത കുടുംബത്തിലാണ് ദൈവത്തിനൊരു വാഗ്ദത്ത സന്ധതിയെ കണ്ടെത്താൻ കഴിയുന്നത്. നമ്മുടെ ഇടയിൽ അവന്റെ വാഗ്ദത്ത സന്ധതിയെ ദാവീദ് പറയുന്നത് വരുന്ന തലമുറയോട് ഞാൻ ഇത് വിവരിച്ചു പറയുമെന്ന് പറയാൻ എനിക്ക് എന്റെ ഇടയിൽ തമ്പുരാൻ അന്വേഷിക്കുമ്പോൾ ഒരു മോനെ കാണാനില്ലെങ്കിൽ ദൈവത്തിന് എത്ര വലിയ ദുഃഖമാണ് പോകുന്നത്. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് അർത്ഥവത്തായി ഒരുപക്ഷെ പല കാര്യങ്ങൾക്കും നിലകൊള്ളാൻ കഴിഞ്ഞില്ല എങ്കിൽ തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, മറ്റൊരു ശുശ്രൂഷ നിങ്ങൾക്കൊണ്ട്. അവനെ നിന്റെ കയ്യിലെ അമ്പ, ദൈവത്തിന്റെ കയ്യിലെ അമ്പായിട്ടും ദൈവം അന്വേഷിക്കുമ്പോൾ വാക്തത്വ സന്ധതിയായിട്ട് കൊടുക്കാൻ കഴിയുന്ന നിലയിൽ ഒരു വലിയ ശിഷ്യത്തിൽ അവനെ വളർത്തിയാൽ ഞങ്ങളോട് പറയാം, ആ കുഞ്ഞ് എവിടെ കറങ്ങി ഒടിച്ചു പോയാലും സക്കസമയത്ത് കർത്താവ് അവനെ ദൈവകൃതിയിൽ റീസ്റ്റോർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെസ്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിന് മുടക്കുമുതൽ എവിടെയാണോ അവിടെയാണ് ജാഗ്രത ഇരിക്കുന്നത്. എവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അവിടെ നിങ്ങളുടെ ജാഗ്രത വരും. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു ഭർത്താക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർക്ക് വേണ്ടിയായിരിക്കണം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്. ഭാര്യമാരെ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടിയായിരിക്കണം ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിയായിരിക്കും നിങ്ങളുടെ ജാഗ്രത കൂടുതലിരിക്കുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവിടുന്നത് നിങ്ങളുടെ ഭർത്താവിന് വേണ്ടിയായിരിക്കണം. സമയം ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തി നിങ്ങളുടെ ഭർത്താവ്. പ്രാർത്ഥിച്ച, ഏറ്റവും അധികം പ്രാർത്ഥിച്ച വ്യക്തി നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ. നിങ്ങളുടെ ആരോഗ്യം ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ പാർട്ട്ണറിന് വേണ്ടി. എവിടെ നിങ്ങളുടെ സമയം, ആരോഗ്യം, പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അവിടെ നിങ്ങൾ ജാഗ്രതയുണ്ട്. നിങ്ങളുടെ കുട്ടികളെ പ്രാർത്ഥനയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അവർക്ക് വേണ്ടി 10 മണിക്കൂർ പ്രാർത്ഥിച്ചെങ്കിൽ നിങ്ങൾ 10 മണിക്കൂർ അവന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ കുട്ടി നിനക്ക് വിലപ്പെട്ടവനായിരിക്കും. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത ഒരു കുടുംബത്തിലെ മോൻ അവനൊന്ന് പ്രീ ഡിഗ്രി ആയപ്പോ കറങ്ങി, ഡിഗ്രി ആയപ്പോ തിരിഞ്ഞു. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിനൊരു ഒരു രീതിയുണ്ട്, ദൈവത്തിനൊരു കരുണയുണ്ട്. നിങ്ങളുടെ യഥാർത്ഥ ഹൃദയത്തിന്റെ ആ ഭാവവും സത്യത്തോടുള്ള നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹവും നിങ്ങൾ അതിനുവേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിച്ചു എന്നതും സ്വർഗം കാണാതിരിക്കത്തില്ല. അവൻ കറങ്ങിയാലും അവന് വേണ്ടി കർത്താവ് ഒരുപക്ഷെ ഒരു ക്യാമ്പ് ഒരുക്കും, അല്ലെങ്കിൽ അവന് വേണ്ടി ദൈവം ഒരു വചനം ഒരുക്കും, അല്ലെങ്കിൽ കർത്താവ് അവനെ എവിടെയെങ്കിലും അവന്റെ ലൈഫിനെ റീസ്റ്റോർ ചെയ്യും. ഹല്ലേലൂയ. വിശ്വസിക്കപ്പെടുന്നത് അത് വിശ്വസിക്കാൻ വീണ്ടെടുക്കപ്പെട്ട കുടുംബങ്ങൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ഇത് സത്യമാണ്. അങ്ങനെയാണ് കർത്താവിന്റെ ഉദ്ദേശങ്ങൾക്കായിട്ട് മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ. ഈ ശുശ്രൂഷയ്ക്ക് തമ്മിൽ തമ്മിലുള്ളൊരു എന്താ പറയുന്നത്, മ്യൂച്വൽ ഫുൾഫിൽമെന്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യ നിങ്ങൾ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെടുക, നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെടുക, ഇതിന് വളരെ പ്രധാനപ്പെട്ട കാര്യം, കർത്താവിന്റെ ഉദ്ദേശങ്ങൾ നിവർത്തീകരിക്കാൻ തമ്മിൽ തമ്മിൽ ശുദ്ധീകരിക്കപ്പെടുക. നിങ്ങള് ഈ സദൃശവാക്യം അതിലൂടെ പറഞ്ഞ ശേഷം നമുക്ക് അല്പസമയം പ്രാർത്ഥനയ്ക്കായിട്ട് വേർതിരിക്കാം. 31 പ്രോവർബ്സ് ചാപ്റ്റർ 31 സദൃശവാക്യം അതിന്റെ 31 അധ്യായം, അതിനകത്ത് ഭാര്യയുടെയും ഭർത്താവിന്റെയും കാര്യം പറഞ്ഞു വരുമ്പോൾ 10 വാക്യം, സാമർത്ഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും, അവരുടെ വില മുത്തുകളിലും ഏഴും. പക്ഷെ എനിക്ക് ഈ മ്യൂച്വൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന കാര്യത്തെ കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് അതിലെ 2 വാക്യം വളരെ പ്രസക്തമായിട്ട് തോന്നി. അതിന്റെ 11 വാക്യമാണ് എനിക്ക് പ്രസക്തമായത്,
ഭർത്താവിന്റെ ഹൃദയം
യെസ്
അവളെ വിശ്വസിക്കുന്നു,
അവന്റെ
ലാഭത്തിന് ഒരു
കുറവില്ല. ഭർത്താവിന്റെ ഹൃദയം ഭാര്യയെ വിശ്വസിക്കുന്നതിലൂടെ ഭാര്യ തിരിച്ചു കൊടുക്കുന്ന ഒരു ലാഭമുണ്ട്. ഒരു ഭർത്താവ് ഭാര്യയെ വിശ്വസിക്കുന്നതിലൂടെ, അവളിൽ പ്രാർത്ഥന ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ, അവൾക്ക് വേണ്ടി ആരോഗ്യം ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ, സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ അവന് ഭാര്യയിലൂടെ ഒരു ലാഭം കിട്ടും കിട്ടും. അങ്ങനെയല്ല നിങ്ങൾക്ക് ആ വാക്യം വായിച്ചിട്ട് മനസ്സിലായത് അല്ലെ? ഭർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു, അവന്റെ ലാഭത്തിന് ആ ലാഭം എന്നാണ് താവട്ടുള്ള വാക്യം വായിച്ചാൽ മതി. നല്ല വലിയൊരു ഭാര്യയുടെ കാര്യം എഴുതി വരുന്നു,
അവൾ തന്റെ ആയുഷ്കാലം ഒക്കെ
മതി മതി, അത് മുഴുവൻ വായിച്ച സഹോദരിമാര് പൊങ്ങിപ്പോ, അത് അവര് ഒറ്റക്കിരുന്ന് വായിച്ചാൽ മതി. അപ്പം എവിടെയാണ് ഈ സഹോദരി വിലയുള്ളവളായത്? അവൻ അവളിൽ വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യുന്നു. സഹോദരന്മാരെ, നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് താമസിക്കുന്നതിലൂടെ ഭർത്താവ് മുഖാന്തരം ഭാര്യ വിശുദ്ധീകരിക്കപ്പെടുന്നു. പക്ഷെ എനിക്ക് 3 കാര്യങ്ങൾ പറയാനുണ്ട്. ക്രിസ്തീയ കുടുംബത്തിലെ ലവ് 3 വിധത്തിലാണുള്ളത്. 1 സാക്രിഫിഷ്യൽ ലവ് എഫേസ്യർ പറയുന്നു. 2 സാങ്ക്ടിഫൈഡ് ലവ് ശുദ്ധീകരിക്കുന്ന സ്നേഹം. 3 സാറ്റിസ്ഫൈഡ് ലവ് എഫേസ്യർ 5 3 പറയുന്നത് സാക്രിഫിഷ്യൽ ലവ്. സാക്രിഫിഷ്യൽ എന്ന് പറയുന്നത് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. 2 സാങ്ക്ടിഫൈഡ് ലവ് അവൻ അവരെ കഴുകി വെടിപ്പാക്കി. 3 സാറ്റിസ്ഫൈഡ് ലവ് പോഷിപ്പിച്ചു. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു വലിയ റോളുണ്ട്. നിങ്ങളോട് കൂടെ നിങ്ങളുടെ ഭാര്യ ചേർന്ന ശേഷം നിങ്ങളുടെ ഭാര്യ കൂടുതൽ കർത്താവിന് പ്രയോജനമുള്ളവളായി തീരണമെന്നാണ് കർത്താവ് ആഗ്രഹിച്ചത്. പക്ഷെ അങ്ങനെയൊന്നും ദിവസം നടക്കാറില്ല. പാടാൻ കഴിവുള്ള ഭാര്യ കല്യാണം കഴിച്ച ശേഷം പാട്ട് മറന്നുപോയി, കാരണം പുള്ളിയോട് കൂടെ ചേർന്ന ശേഷം ആ കാര്യം വിശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എന്താ ബൈബിള് പറയുന്നത്? ഭർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു എന്നതുകൊണ്ട് അവന് ലാഭം കിട്ടാതെ പോകത്തില്ല. ഇനി തിരിച്ച് നിങ്ങൾ അതിന്റെ താഴത്തെ ഒരു വാക്യത്തിലേക്ക് വന്നേ, അതിന്റെ 23 വാക്യം, ദേശത്തിലെ മൂത്തന്മാരോടുകൂടി ഇരിക്കുമ്പോൾ
അവളുടെ ഭർത്താവ്
പട്ടണവാതിക്കൽ
പ്രസിദ്ധനാകുന്നു.
അവളുടെ ഭർത്താവ് പട്ടണവാതിക്കൽ പ്രസിദ്ധ, മൂത്തന്മാരുടെയൊക്കെ കൂടെ ഈ ഭർത്താവ് ഇരിക്കുന്നത് ഭാര്യയുടെ ഭർത്താവിലുള്ള പ്രത്യേകമായ താല്പര്യം കൊണ്ട്. അത് മുകളിലുള്ള വാക്യങ്ങൾ എഴുതിയിരുന്നു, നമുക്ക് അതല്ല നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. ഭർത്താവ് ഭാര്യയിൽ വിശ്വസിച്ചപ്പോൾ നല്ലൊരു ഭാര്യയെ കിട്ടി. ഭാര്യ ഭർത്താവിനെ ശുശ്രൂഷിച്ചപ്പോൾ നഗരവാതുക്കൾ മൂപ്പന്മാരുടെ കൂടെ ഇരിക്കാൻ കഴിയുന്ന ഒരു സാമർത്ഥ്യമുള്ളവനെ കിട്ടി. ഇതാ മ്യൂച്വൽ ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങളുടെ കൂടെ കൂടിയ ശേഷം മുഴുവനും കഴിവ് നഷ്ടപ്പെട്ട ഒരു ഭർത്താവായിട്ടല്ല നിങ്ങളുടെ ഭർത്താവായി തീരണ്ടേ. നിങ്ങളുടെ കൂടെ കൂടിയ ശേഷം നിങ്ങൾ ആ ഭർത്താവിൽ ഇൻവെസ്റ്റ് ചെയ്ത പ്രാർത്ഥനയും സമയവും ആനന്ദവും പ്രോത്സാഹനവും മുഖാന്തരം അവർ ഇപ്പോൾ പട്ടണവാതുക്കൾ ഇരിപ്പാൻ കൽപ്പുള്ളവനായിത്തീരും. നിങ്ങൾ അവളിൽ വിശ്വസിച്ചത് മുഖാന്തരം, അവളിൽ വിശ്വസിച്ച മുഖാന്തരം അവൾ അധികം ലാഭം ഉണ്ടാക്കിക്കൊണ്ടുവരുന്നവരായിത്തീരും. അങ്ങനെ ഉള്ള ഒരു മ്യൂച്വൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള കുടുംബത്തിന് മാത്രമേ ഞാൻ മുമ്പായി പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ക്രിയാത്മകമായി നിൽക്കാനായിട്ട് കഴിയത്തുള്ളൂ. അവരുടെ വീട്ടിൽ ഒരു കൊച്ചു കിട്ടിയാൽ അത് അമ്പായി മാറും. അവരുടെ വീട്ടിൽ ഒരു കുഞ്ഞു പിറന്ന എന്നാൽ അത് വാക്തത്വ സംബന്ധിയായി പുറത്തേക്ക് വരും. അവരുടെ ജീവിതാവസാനത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് എഴുതുമ്പോൾ അവർ ഇത്രാമത്തെ വശം കൊച്ചിനെ ഇരിപ്പിച്ച് ഇത്രാമത്തെ വശം മരിച്ചെന്നല്ല, അവർ ഇത്ര നാളെ കർത്താവിനോട് നടന്നുവെന്ന് പരിശുദ്ധാത്മാവ് പ്രത്യേകം എഴുതിയിരിക്കും. നമുക്ക് ഇങ്ങനൊരു കുടുംബമാകാനാണ് നമ്മുടെ വെളിപ്രിയുള്ളത്. ഇതാണ് നമ്മുടെ പർപ്പസ്, ഇതിലേക്കാണ് നമ്മൾ മുന്നോട്ട് വരുന്നത്. എനിക്ക് പലപ്പോഴും പല കുടുംബങ്ങളെ കാണുമ്പോൾ സാന്ദർഭിക ചലനങ്ങൾ മാത്രമാണ് പലർക്കും ഉള്ളത്, ആത്യന്തിക ചലനങ്ങൾ പലരെ നഷ്ടപ്പെട്ടു. ഇന്നത്തെ കാര്യത്തിന് വേണ്ടി മാത്രമുള്ള മൂവ്മെന്റുകളെ എല്ലാവർക്കും ഉള്ളൂ. അവർ ചലിക്കപ്പെടുന്ന കാര്യങ്ങൾ ആത്യന്തിക കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. അവരിപ്പോ അവരുടെ കമ്പുകളും കോലുകളും തന്നെ പെയിന്റ് അടിച്ചുകൊണ്ട് നിൽക്കുന്ന കാണുമ്പോൾ ദുഃഖം. വലിയ പ്രസംഗങ്ങൾ പുൽപ്പിട്ടിൽ നിന്ന് കേൾക്കുമ്പോഴും ആ വീടിന്റെ മുമ്പിലെ കമ്പുകളാണ് വീണ്ടും അവർ പോളിഷ് ചെയ്തത്. ചർച്ചിൽ കയ്യോട്ടി നീ മാത്രം മതി എന്ന് പാടിയ ശേഷം തിങ്കളാഴ്ച മൊത്തം
കൊഴിഞ്ഞു മറിയുക. വളരെ ബുദ്ധിമുട്ടാണ്.
ശ്രദ്ധിക്കാം, നിങ്ങൾ ഏത് കാര്യത്തിലും ആത്മീയമായ ഉത്സാഹം കാണിച്ച ശേഷവും നിങ്ങൾക്ക് പെട്ടെന്ന് പിൻവാങ്ങാൻ കഴിയുന്ന ഒരു സ്ഥലമുണ്ട്. ഏതെന്നറിയോ? നിങ്ങളിലേക്ക് തന്നെ. എത്ര കൈയോർത്ത് നീ മാത്രം എന്ന് പാടിയ ശേഷവും അവസാനം നിങ്ങൾ നിങ്ങളുടെ തന്നതായിട്ട് മാറിത്തീരുക. തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ, വീണ്ടും ഞായറാഴ്ച എല്ലാ നീ മാത്രം എന്ന് പാടിയ ശേഷവും വീണ്ടും നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ അങ്ങില്ലാതായിത്തീരുക. ശ്രദ്ധിക്കുക, എല്ലാ കുടുംബവും ഭയത്തോടെ ഈ വചനം ശ്രദ്ധിക്കുക. സകലത് നിങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും കർത്താവ് നിങ്ങൾ നിനക്ക് വേണ്ടി എന്നുള്ള കാര്യത്തിന് വേണ്ടിയാണ് ഈ സകലത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അതിനെ ഭക്തിയോടും ഭയത്തോടും കൂടെ ഉപയോഗിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ വീടിനെ നോക്കി പറയുക, വീട് എന്റെ, ഞാൻ കർത്താവിന്റെ. കാറിന്റെ, ഞാൻ കർത്താവിന്റെ. മക്കളുടെ, ഞാൻ കർത്താവിന്റെ. അതിന് ഞാൻ എല്ലാമായി തീരുവാൻ എനിക്ക് കർത്താവ് തന്നിരിക്കുന്ന എല്ലാത്തിനായിട്ടും സ്തോത്രം. ഹല്ലേലൂയ. കണ്ണുകളടെ. കഴിഞ്ഞ നാളുകളിൽ ഒത്തിരി തിരുവചനങ്ങൾ സഭയുടെ പല ഭാഗങ്ങളിൽ നിന്നും പല പ്രാദേശിക സഭകളിൽ നിന്നും നിങ്ങൾ അർത്ഥവത്തായി കേട്ടുപോയവരാണ്. എല്ലാം കേട്ട ശേഷം നിങ്ങൾ പിന്നെ നിങ്ങളുടേതായി മാറിപ്പോയത് ദൈവം വളരെ ദുഃഖത്തോടെയാണ് കാണുന്നത്. എഴുന്നേൽക്കുക, മനസ്സുണരുക, വീണ്ടെടുപ്പിന്റെ ഉദ്ദേശത്തിനായിട്ട് ഹൃദയത്തെ ഉണർത്തുക. ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുമ്പോഴും ആരോഗ്യമില്ലാതിരിക്കുമ്പോഴും അവസരങ്ങൾ തുറന്നു കിട്ടാതിരിക്കുമ്പോഴും മനസ്സ് ട്യൂണ്ടായിട്ടിരിക്കുക തമ്പുരാന് വേണ്ടി. എപ്പോഴാ യേശുവിനെ കൊണ്ട് മറിയയും യോസഫും ഈ ദേവാലയത്തിൽ വരുന്നതെന്ന് നിനക്കറിയത്തില്ല. ഹൃദയം ട്യൂണ്ടായിരിക്കുന്നവർക്ക് മാത്രമേ അവനെ കണ്ടു വാഴ്ത്താനുള്ള അവസരം ലഭിച്ചിട്ടുള്ളൂ. പ്രിയപ്പെട്ട കുടുംബമേ, നിന്റെ അവസരത്തിന് വേണ്ടി നീ കാത്തിരിക്കുക, മനസ്സ് ട്യൂൺ ചെയ്യുക. സ്വർഗം തക്ക സമയത്ത് നിന്നെ അതിനായിട്ട് നിയോഗിക്കും. ഒരുപക്ഷെ പ്രിപ്പയർഡ് ആയി നിൽക്കുന്ന പലർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യം അൺപ്രിപ്പയർഡ് ആയി നിൽക്കുന്ന നീ മുഖാന്തരം ക്രിസ്തുവിന് സുഗന്ധവർഗം പൂശപ്പെടാൻ ഒരവസരം ഉണ്ടാകും. തിരുവെടുത്തുകൾ മറിച്ചു നോക്കുക, വചനം വായിച്ചുകൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, വചനം വായിച്ചുകൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മറ്റുള്ളവർ സജീവമായി നിൽക്കുന്നു എന്ന് കണ്ട് നീ പിന്മാറരുത്. ഹൃദയത്തിൽ വീണ്ടും തിരുവെഴുത്തുകളുടെ മനസ്സ് പോകുക, വായിക്കുക, പ്രാർത്ഥിക്കുക, കരയുക, പ്രാർത്ഥിക്കുക, വായിക്കുക, കരയുക. നിഷ്കളങ്ക മാർഗത്തിൽ വീട്ടിനകത്ത് നടക്കുക. ഹൃദയത്തിൽ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബവും ഈ ഭൂമിയിൽ ക്രിയാത്മകമായി കർത്താവിനായിട്ട് ജീവിക്കാതെ മരിക്കത്തില്ല എന്നുള്ളത് ദൈവത്തിന്റെ വാക്യത്തിലാണ് പറയുന്നത്. മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി മനസ്സിനെ ട്യൂൺ ചെയ്യിക്കാതെ, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ അധികം എന്ന കാര്യത്തിൽ ആ പടം ഒന്ന് ശരിയാക്കി വെക്കും. ബാക്കിയെല്ലാ മുറിവിടക്കുന്നതിന്റെ കാര്യങ്ങളെയും ദൈവം പ്രവർത്തിക്കാത്തുന്ന ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് ആലോചന തരികയാണ്. നിന്റെ യേശുവിനെ നിന്റെ ഹൃദയത്തിലും നിന്റെ കുടുംബത്തിലും യഥാർത്ഥ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെടുന്നതിലൂടെ നിന്റെ ജീവിതത്തോട് ചേർന്ന് വരണമെന്ന് സ്വർഗം അനാവധികരെ തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങൾ കുഞ്ഞെ ആ സ്ഥാനത്ത് കൊണ്ടു നിർത്തുവാൻ ദൈവം വിശ്വസ്തനാണെന്ന് വിശ്വസിക്കുക. ഒന്നും നഷ്ടമായിട്ടില്ല. കുഞ്ഞിന് വേണ്ടത്ര വിദ്യാഭ്യാസം കിട്ടിയില്ലാതെ നീതിയായിരിക്കുന്നെങ്കിൽ ആ കീറിപ്പോയ പീസിനെ അവിടെ കൊണ്ട് ഒട്ടിച്ചിട്ട് അപ്പുറത്ത് ക്രിസ്തു ഈ ആവശ്യമുള്ളതും നൽകി നിന്നെ നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. ഫാദർ, ഞങ്ങളിപ്പോൾ അക്നോളജ് ചെയ്യുന്നു നിനക്ക് ഞങ്ങളുടെ ജീവിതം സംബന്ധിച്ചൊരു ഉദ്ദേശം എന്തെന്ന് ഗൗരവപൂർവ്വം ഞങ്ങൾ അക്നോളജ് ചെയ്യുന്നു. അതുകൂടെ ഞങ്ങൾ നിന്നെ ഓണർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ മനസ്സിനെ വാർദ്ധക്യത്തിൽ നിന്നും വേർതിരിച്ച് നിർത്തിയ ശേഷം, ലോകമനുഷ്യരുടെ ആഗ്രഹങ്ങളിൽ നിന്നും വേർതിരിച്ച് നിർത്തിയ ശേഷം, സാധാരണക്കാരുടെ ദുഃഖങ്ങളിൽ നിന്നും സന്തോഷങ്ങളിൽ നിന്നും വേർതിരിച്ച് നിർത്തിയ ശേഷം, നിന്റെ കാര്യത്തിൽ വേണ്ടി ട്യൂൺ ചെയ്യപ്പെട്ടൊരു മനസ്സുമായി ജീവിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തരണമെന്ന് നമുക്ക് ഇന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നു. സ്വർഗീയതാവേ, അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന അങ്ങയുടെ തേജസ്സിനെ അതേപോലെ പ്രതിബിംബിപ്പിക്കാൻ അവിടുത്തെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആണും പെണ്ണുമായി നീ അനുഗ്രഹിച്ച ഈ കുടുംബങ്ങൾ നിന്റെ സ്വപ്നങ്ങളിലേക്ക് കാതുകൾ വെപ്പാൻ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് വിശ്വസിക്കുവാൻ യേശുവിന്റെ നാമത്തിൽ അവർക്ക് കൃപ കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.